പരിശുദ്ധരോ ഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ ആമേൻ. കരുണാസമ്പന്നനായ കർത്താവേ, അനുഗ്രഹീതമായ സന്ധിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പകലത്തെ സകല അധ്വാനങ്ങളിൽ നിന്നും വിരമിച്ച് ദൈവകൃപ പ്രാപിക്കാനുള്ള നന്ദി കരയേറ്റുവാൻ ദൈവസന്നിധി ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ MMVSന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ ഈ ബൈബിൾ പഠന കളരിയിൽ കർത്താവിന്റെ കൃപ ആദ്യോടൊന്നും ഉണ്ടാകണമേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെയും അതിശക്തമായ നേതൃത്വം നൽകുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ഭദ്രാസനം എത്ര പോലീസായും, പ്രത്യേകിച്ച് ബെന്നി അച്ഛനെയും ജോർജ് അച്ഛനെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതിന്റെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും കർത്താവിന്റെ കരുണ കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അത് ദൈവ അനുഗ്രഹത്തിനും അവരുടെ കുടുംബ ജീവിതത്തിനും വ്യക്തിപരമായ ജീവിതത്തിനും നന്മ ലഭിക്കാനും കൂടുതൽ ആഴത്തിൽ വേദപുസ്തക കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഒരു ബോധവൽക്കരണത്തിനുമായി തിരുവാൻ ദൈവം ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് നയിക്കുന്ന ജോൺ തോമസച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ പ്രേരിതമായി ശക്തമായ ദൈവിക ജ്ഞാനവും അറിവും വെളിപ്പെടുത്തലും അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാൻ ദൈവം തമ്പുരാൻ ശക്തി നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.
അച്ഛാ, ഞാൻ ഒരു വാക്കൊന്ന് സ്വാഗതം പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. ജോൺ തോമസച്ചൻ ഞാൻ ഒരു വാക്കും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം.
ഓക്കെ.
വളരെ വളരെ സന്തോഷത്തോടെയാണ് ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛനെ ഇന്നത്തെ ക്ലാസ് നയിക്കാനായിട്ട് ക്ഷണിക്കുന്നത്. ഞാനും ജോൺ തോമസ് അച്ഛനും സെമിനാരിയിലെ എന്റെ സീനിയറിന്റെ സീനിയറായിട്ട് 2 വർഷം മുമ്പിലത്തെ സീനിയറായിട്ട് ഞങ്ങള് സെമിനാരിയിൽ ഉണ്ടായിരുന്നു. 2 വർഷം ഒരുമിച്ച് പഠിച്ചു. ഇപ്പോൾ വൈദിക സെമിനാരി അധ്യാപകൻ ആണ്. നമ്മുടെ മലങ്കര സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ മലങ്കര സഭയുടെ എഡിറ്ററുമാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് നയിപ്പാൻ തക്കുന്ന അച്ഛനെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. നമുക്ക് ഈ വർഷത്തെ നമ്മുടെ ദ്വീപിനെ കുറിച്ചൊന്ന് നയിപ്പാൻ തക്കുകൊണ്ട് നമുക്ക് ഇത്രയും പ്രഗത്ഭരായ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ആഴ്ച തിരുമേനിയുടെ ക്ലാസ് കേട്ടു. ഇന്ന് ബഹുമാനപ്പെട്ട ജോൺ തോമസ് ഡോക്ടർ ജോൺ തോമസ് അച്ഛന്റെ ക്ലാസ്സും കൽപ്പം തക്കുകൊണ്ട് ഇടയാക്കി. നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമാണ് ഇത്രയും നല്ല വ്യക്തികളെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് നയിപ്പാൻ തക്കുകൊണ്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന റയറായിട്ടുള്ള ഭാഗ്യമാണ്. അച്ഛന്റെ വലിയ തിരക്ക് ജീവിതത്തിന്റെ കഴിഞ്ഞ ആഴ്ചയ്ക്ക് അച്ഛം ക്രമീകരിച്ചെങ്കിലും അച്ഛന്റെ പല തിരക്കുകൾ കാരണമാണ് നമുക്ക് കിട്ടാതെ പോയത്. അച്ഛൻ കുടുംബമായി നമ്മുടെ സഭയുടെ സേവനത്തിൽ നിൽക്കുന്ന ആളാണ്. കൊച്ചമ്മ അഡ്വക്കേറ്റ് ജെ സി കരിങ്ങാട്ടിൽ നമ്മുടെ സഭയുടെ പല കോൺഫറൻസുകളും പല മീറ്റിങ്ങുകളും കൊച്ചമ്മയെ നമുക്ക് കേൾക്കാനായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്. വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ക്ലാസ് നയിപ്പാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ തോമസ് അച്ഛനെ ഞാൻ MMVSന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു.
അഭിമന്യരായ വൈദിക ശ്രേഷ്ഠരെ, MMVSന്റെ പ്രവർത്തകരെ, എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നേ ദിവസം രാവിലെയും വൈകിട്ടുമായി ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമ്മുടെ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വേദപഠന ക്ലാസ്സിൽ പങ്കുചേരുവാൻ ദൈവം അവസരം തന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഷ്വനിയ അലക്സിയോസ് മാർ യൗസേബിയസ് തിരുമേനോടുള്ള ഹൃദയപൂർവമായ ആദരവ് സമർപ്പിക്കുന്നു. മർത്തുമറിയം സമാജത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം പഠിക്കുവാനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അല്പസമയം ഒന്ന് വിചിന്തനം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകം 13-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ് അതിന്റെ സമാപന ഭാഗം. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും ആവശ്യമാകുന്നു. ഇതിന്റെ ട്രാൻസ്ലേഷനെ കുറിച്ച് ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട്. വെളിപാട് പുസ്തകം 13-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, തടവിലാക്കപ്പെടേണ്ടവർ തടവിലേക്ക് പോകുന്നു, വാളുകൊണ്ട് വധിക്കുന്നവർ വാളിന് ഇരയാകണം. ഇവിടെയാണ് വിശുദ്ധന്മാരുടെ സഹനശക്തിയും വിശ്വാസവും. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും അവതരിപ്പിക്കുന്ന അതിശക്തമായ വേദഭാഗമാണ്. വിശുദ്ധന്മാർ അവരുടെ സഹിഷ്ണുത, അവരുടെ വിശ്വാസം, അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം, ഇതാണ് പ്രധാനമായും അവിടെ അവതരിപ്പിക്കുന്നത്. MMVS ഹൂസ്റ്റൺ മേഖലയിലെ പ്രസംഗ മത്സരം ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി. അവരുടെ പ്രസംഗ മത്സരം വിലയിരുത്തുവാനുള്ള അവസരവും ലഭിക്കുകയുണ്ടായി. വളരെ ഭംഗിയായി, ഞാൻ അവതരിപ്പിക്കുന്നതിനേക്കാളും കൃതകൃത്യമായി നമ്മുടെ മർത്തമറിയ സമാജ പ്രവർത്തകര് ഈ വിഷയം പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായത്. ഇത്ര മഹത്തായ രീതിയിൽ ഈ വിഷയം പഠിച്ച സാഹചര്യത്തിൽ വീണ്ടും ഒരു പഠനം എത്ര പ്രസക്തമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് വേദഭാഗം പഠിക്കുവാനും വേദപുസ്തകം മനസ്സിലാക്കുവാനുമുള്ള അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. വെളിപാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വേദഭാഗം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഞാൻ കേട്ട പ്രസംഗങ്ങൾ അധികവും ഉണ്ടായത് വിശുദ്ധന്മാരെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു, സഹിഷ്ണുതയെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു, വിശ്വാസത്തെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നു. ഒരു ബാഹ്യമായ വായനയിൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നത്തുള്ളൂ, ഈ വേദഭാഗം വിശുദ്ധന്മാരെ കുറിച്ച് മാത്രം പറയുന്നതാണ്, ഈ വേദഭാഗം സഹിഷ്ണുതയെ കുറിച്ച് മാത്രം പറയുന്നതാണ്, ഈ വേദഭാഗം വിശ്വാസത്തെ കുറിച്ച് മാത്രം പറയുന്നതാണ് എന്ന് ആദ്യ വായനയിലും രണ്ടാം വായനയിലും മൂന്നാം വായനയിലും ഒക്കെ അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ഇതിന് വ്യത്യസ്തമായ വായനയുണ്ടെന്നും കാലികമായി വ്യാഖ്യാനിക്കാൻ കഴിയും എന്നും മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തെ കുറിച്ചും ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഉണ്ട് ഈ വിഷയത്തിന്റെ ഒരു വിശകലനം എന്നതിലുപരി വെളിപാട് സാഹിത്യത്തെ കുറിച്ചും വെളിപാട് പുസ്തകത്തെ കുറിച്ചും അല്പം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ വിശകലനത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതിനെക്കുറിച്ച് വളരെ പ്രഗത്ഭമായ പഠനങ്ങളും എഴുത്തുകളും ഒക്കെ നമുക്കുണ്ട്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ വേദപുസ്തകം പഠിക്കുക എന്ന് പറയുമ്പോൾ അത് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു വരുന്ന ആശയങ്ങളെ കോർത്തിണക്കി വെക്കുന്ന സമ്പ്രദായമല്ല ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ വേദപഠനം എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ വേദപഠനം എന്ന് പറയുന്നത് വേദപുസ്തകം അത് ഭംഗിയായി അതിന്റെ ക്ലാസിക്കൽ ലിറ്റററി കോണ്ടസ്റ്റിൽ അതിനെ പഠിക്കുക, ഹിസ്റ്റോറിക്കൽ കോണ്ടസ്റ്റിൽ അതിനെ പഠിക്കുക, അതിനൊരു കണ്ടംപററി പെർസ്പെക്റ്റീവിൽ അതിനെ വിലയിരുത്തുക, പെട്രസ്റ്റിക് സഭാ ഗുരുക്കന്മാരുടെ പശ്ചാത്തലത്തിൽ അതിനെന്ത് വ്യാഖ്യാനം നൽകി എന്ന് മനസ്സിലാക്കി വേദഭാഗത്തെ വിശകലനം ചെയ്യുക. ഇങ്ങനെ ധാരാളം ധാരാളം വ്യാഖ്യാന തന്ത്രങ്ങളും മാതൃകകളും ഉണ്ട്. അതൊക്കെ വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരു സാധാരണ വായനയിലും പഠനങ്ങളിലും നമുക്കുണ്ടാകേണ്ട ഒരു പശ്ചാത്തലമാണ് നമ്മൾ ഇവിടെ ഓർക്കുവാനായിട്ട് പോകുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും സമാപന പുസ്തകങ്ങളൊന്നാണ് വെളിപാട് പുസ്തകം. ഏറ്റവും സമാപന പുസ്തകമാണ് വെളിപാട് പുസ്തകം. ഇതിനെക്കുറിച്ച് പല പഠനങ്ങളുണ്ട്. AC 200 AD 100 ഇടയിൽ പാലസ്തീനിലും മധ്യപൂർവ്വ ദേശങ്ങളിലും പ്രചരിച്ചിരുന്ന ഒരു സാഹിത്യ ശാഖയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ പറയുന്ന പേര് വെളിപാട് സാഹിത്യം എന്നാണ്. അപ്പോക്കാലിപ്സ് എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കണ്ടുപിടിക്കുക, ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്തുക, രഹസ്യമായത് നിഗൂഢമായത് വെളിപ്പെടുത്തുക എന്നൊക്കെയാണ് ഈ സാഹിത്യ ശാഖയ്ക്കുള്ള പേര്. ഒരു വെളിപാട് പുസ്തകം എന്ന് പറയുമ്പോൾ ബാഹ്യമായ വായനയിൽ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടത്തില്ല. വെളിപാട് എന്ന വാക്കിൽ തന്നെ അത് അന്തർലീനമാണ്. ഉത്തരം കണ്ടുപിടിക്കുക, മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആന്തരിക അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കുക, ഇങ്ങനെ വളരെ വലിയൊരു പ്രോസസ്സാണ് വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ പദം തന്നെ അർത്ഥമാക്കുന്നത് നമുക്ക് ഒരു വായനയല്ല രണ്ട് വായനയല്ല ആവശ്യം, നിരന്തരമായ വായനയും പഠനവും ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ മറഞ്ഞിരിക്കുന്നതും ഒളിഞ്ഞിരിക്കുന്നതും രഹസ്യമായിരിക്കുന്നതുമായ കാര്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിയൂ എന്ന് അവരുടെ വാക്ക് തന്നെ അതിൽ അന്തർലീനമാണ്. വെളിപാട് സാഹിത്യം അല്ലെ, വെളിപാട് വെളിപ്പെടുത്തുക, നമ്മുടെ ഉത്തരവാദിത്തം ഈ വേദഭാഗത്ത് അന്തർലീനമായിരിക്കുന്ന ആന്തരിക അർത്ഥത്തെ വെളിപ്പെടുത്തുക, അതാ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കൊരു ഹെർമനോട്ടിക്സ് ആവശ്യമാണ്. അതിന്റെ വാക്കിന്റെ അർത്ഥം വ്യാഖ്യാന ശാസ്ത്രം. വ്യാഖ്യാനം നമുക്ക് വേണം, ഒളിഞ്ഞിരിക്കുന്ന അർത്ഥത്തെ പുറത്തു കൊണ്ടുവരിക. അതിനെ നമ്മൾ പഠിക്കുന്ന എക്സിജി എന്ന് പറയും. എക്സിജീസിസ്, വ്യാഖ്യാന തന്ത്രം, വ്യാഖ്യാന ശാസ്ത്രം, ഈ വേദവാക്യത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന മർമ്മത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ വെളിപാട് എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്ന രഹസ്യത്തെ വെളിപ്പെടുത്തുക എന്നാണ് വെളിപാട്. അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ പഠിക്കുന്ന അവസരത്തില് വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഈ വെളിപാട് സാഹിത്യത്തിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ധാരാളം പുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിൽ വെളിപാട് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹാനോക്കിന്റെ പുസ്തകം, ജൂബിലി ഗ്രന്ഥങ്ങൾ, മോശയുടെ സ്വർഗാരോഹണം, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, ബാരൂക്കിന്റെ വെളിപാട്, ഈ പുസ്തകങ്ങളൊക്കെ ചേർത്ത് വെളിപാട് സാഹിത്യ കൃതികൾ എന്ന് പറഞ്ഞ പുസ്തകം നമുക്ക് വായിക്കുവാനും മേടിക്കുവാനുമായിട്ട് ലഭിക്കും. സാധാരണ വായനയ്ക്കും ധ്യാനത്തിനും അത് ഉപയോഗിക്കാവുന്നതാണ്. വെളിപാട് സാഹിത്യത്തെ കുറിച്ച് നോക്കുമ്പോഴേ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഭാഷാരീതിയാണ് പ്രശ്നം. അതുകൊണ്ട് പലരും വെളിപാട് പുസ്തകം വായിക്കത്തില്ല. കാര്യം വായിച്ചാൽ അർത്ഥം മനസ്സിലാവത്തില്ല. ഒരു പ്രത്യേകമായ സാഹിത്യ രീതിയാണ്. ഒരു മാലാഖയോ ദിവ്യ പുരുഷനോ ദൈവിക രഹസ്യങ്ങൾ സ്വപ്നത്തിലോ ദർശനത്തിലോ വെളിപ്പെടുത്തുന്ന രീതിയാണ് വെളിപാട് ഗ്രന്ഥം. ഈ ഗ്രന്ഥമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പോഴ് മാലാഖമാരായിരിക്കാം, ദിവ്യ പുരുഷന്മാരാവാം, സ്വപ്നത്തിലാവാം, ദർശനത്തിലാവാം, ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഇതുപോലൊക്കെ ധാരാളം ധാരാളം ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിലെ ഭീകര രൂപികളെ കുറിച്ച് പറയുന്നുണ്ട്, പ്രകൃതി ശോഭങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ദർശനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്ന ചില വെളിപാട് സാഹിത്യത്തിന്റെ രീതിശാസ്ത്രമാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് ഇവിടെ ഓർത്തിരിക്കണം എന്തിനാണ് ഇത് അവതരിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ വലിയ പ്രതിസന്ധികളെ, രാഷ്ട്രീയമായും അല്ലെങ്കിൽ സാമൂഹികമായും പ്രതിസന്ധികൾ ഉണ്ടായ പശ്ചാത്തലത്തില്, പാലസ്തീനിലും മധ്യ പൂർവ്വ ദേശങ്ങളിലും ഒക്കെ ധാരാളം ധാരാളം പ്രതിസന്ധികൾ, രാഷ്ട്രീയമായും മതപരവുമായും പ്രതിസന്ധികൾ ഉണ്ടായ അവസരത്തിൽ തിന്മയെ നശിപ്പിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന ചില വ്യാഖ്യാനങ്ങളാണ്. അതാണ് പ്രതിസന്ധികളുടെയും രാഷ്ട്രീയ അരാജകത്വത്തിന്റെയും ഒക്കെ നടുവിൽ ദൈവം ഇടപെടുകയാണ്. ഇതൊക്കെ സാരമില്ല, ഇതൊക്കെ മാറും, ഇതൊക്കെ മാറി ഒരു നന്മയുണ്ടാകും, ഒരു പ്രകാശമുണ്ടാകും എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചരിത്ര സംഭവങ്ങളെ പ്രത്യേക പ്രതീകങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുന്നതും ഭാവിയെപ്പറ്റി പ്രവചിക്കുന്നതുമാണ് ഈ വെളിപാട് പുസ്തകം. അതുകൊണ്ട് നമ്മൾ ഇത് വായിക്കുമ്പോൾ ആദ്യം ഓർത്തിരിക്കണം, ഇത് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണോ, നടക്കാൻ പോകുന്ന സംഭവമാണോ, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണോ, ഇത് ഈ മൂന്ന് രീതിയിലും വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും പല എഴുത്തുകാരും പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളുമായിട്ട് ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് വെളിപാട് സാഹിത്യകാരന്മാരുടെ ഒരു പ്രത്യേക രീതിശാസ്ത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് വായിക്കുന്ന സമയത്ത് വെളിപാട് സാഹിത്യം പലപ്പോഴും സ്വന്തം പേരിലല്ല എഴുതുന്നത്, ആരെങ്കിലും പ്രമുഖരായ ആളുകളുടെ പേരിൽ എഴുതും, അല്ലെങ്കിൽ പേരില്ലാതെ എഴുതും. ഇതൊക്കെ വെളിപാട് സാഹിത്യം. അതുകൊണ്ട് അപ്പോക്കാലിപ്റ്റിക് ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓദർ ആകാന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. കാര്യം ഓദറിനെ കുറിച്ച് അതിനകത്തില് രേഖപ്പെടുത്താറില്ല. അഥവാ രേഖപ്പെടുത്തിയാൽ അത് ചിലപ്പം അത് ചില നിഗൂഢ പേരുകളായിരിക്കും. ഹാനൂക്കിന്റെ പേരിലുള്ള കൃതികളുണ്ട്, മോശയുടെ പേരിലുള്ള കൃതികളുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപാട് പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവിന് പേര് നൽകിയിട്ടുണ്ട്. അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. ഗ്രന്ഥകാരന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്, അത് യോഹന്നാനാണ്. അതിനെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. അഞ്ച് കാര്യങ്ങൾ ആദ്യമേ നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാര്യം വെളിപാട് പുസ്തകത്തെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഏഴ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞതിന് ശേഷം ഇതിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. ഒന്നാമത് ഈ വെളിപാട് എന്ന പേരാണ്. ഞാൻ ഇതിനെ കുറിച്ച് ആദ്യം ഒരു ചെറിയ സൂചന നൽകിയുണ്ടായി. പഴയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപാട്. ഇതിന് ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒന്നാമത്തെ വാക്യം യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്ന ശീർഷകത്തിന് നൽകിയിരിക്കുന്ന പേര്. പുസ്തകത്തിലെ വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമുക്ക് നോക്കാം. യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്ന് പറഞ്ഞിട്ടാണ് ഭാഗം അവിടോട്ട് ആരംഭിക്കുന്നത്. വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം യേശു ക്രിസ്തുവിന്റെ വെളിപാടാണ് ഇവിടെ ഈ പ്രവചന ഗ്രന്ഥത്തില് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെളിപാട് സാഹിത്യത്തിന് പൊതുവായുള്ള ഒരു പേരായിട്ട് ഇത് അവതരിപ്പിക്കുന്നു. അതേസമയം ചില പുരാതന കയ്യെഴുത്ത് പ്രതികൾ നോക്കാമെങ്കിൽ യോഹന്നാനുണ്ടായ വെളിപാട് എന്നും പറയുന്നുണ്ട്. യോഹന്നാനുള്ള വെളിപാട് അപ്പോസ്തലനായ യോഹന്നാന്റെ വെളിപാട് എന്നൊക്കെ ഈ രണ്ട് രീതിയിലുണ്ട്. അത് അധ്യായത്തിൽ തന്നെ അതിനുണ്ട്. ഇങ്ങനെ ഓർപ്പിക്കുകയുണ്ടായി യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. എന്നാൽ ചില ചരിത്രപരമായ കൃതികൾക്കകത്ത് ഇതിനെ കുറിച്ച് പറയുന്നത് ഇത് അപ്പോസ്തലനായ യോഹന്നാന്റെ വെളിപാട് എന്നാണ്. അപ്പം വെളിപാട് എന്ന പുസ്തകത്തിലെ പേര് നമുക്ക് ലഭിക്കുകയുണ്ടായി. യേശു ക്രിസ്തുവിന്റെ വെളിപാടാണിത്. യേശു ക്രിസ്തുവിന്റെ വെളിപാട് എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്ന പേര്. ചില പുരാതന രേഖകളിൽ സുവിശേഷകനായ യോഹന്നാന്റെ വെളിപാട് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ചിലതിൽ അപ്പോസ്തലനായ യോഹന്നാന്റെ വെളിപാട് എന്നും തലവാചകങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ഒരർത്ഥം മനസ്സിലായി. വെളിപാട് പുസ്തകം യോഹന്നാൻ ഉണ്ടായ കർത്താവിന്റെ വെളിപാടാണ്, യേശു ക്രിസ്തുവിന്റെ വെളിപാടാണ് എന്ന് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. രണ്ടാമതായി ഇതിനകത്തിന്റെ ഉള്ളടക്കം എന്താണ്, ഇതിന്റെ സൂചന എന്താണ്? അപ്പൊ നമ്മൾ ഏത് പുസ്തകം പഠിച്ചാലും അതിന്റെ ടെക്സ്റ്റിന്റെ കണ്ടന്റ് മനസ്സിലാക്കും, അതിന്റെ ഇതിവൃത്തം മനസ്സിലാക്കും. നോവൽ വായിച്ചാലും കഥകൾ വായിച്ചാലും വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ അതിന്റെ ഇതിവൃത്തത്തെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ഇതിവൃത്തത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, തലവാചകത്തിൽ നിന്ന് രക്ഷകനും ന്യായാധിപനുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് വെളിപാട് പുസ്തകത്തിന്റെ സൂചന അല്ലെങ്കിൽ ഇതിവൃത്തം. ഉള്ളടക്കം ഒറ്റ വാചകത്തിൽ വെളിപാട് പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണ്, കണ്ടന്റ് എന്താണ്? നമുക്ക് പറയുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. യേശു ക്രിസ്തു ഇന്നും എന്നും എന്നേക്കും പ്രത്യക്ഷപ്പെടുന്നു, ഇടപെടുന്നു. ആ ഒരു സാന്നിധ്യത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തില് അവതരിപ്പിക്കുന്നത്. ഒരു ലേഖനത്തിന്റെ മാതൃകയിൽ ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം മുതൽ തന്നെ ഇത് ഏഴ് സഭകൾക്ക് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഏഴിനെ കുറിച്ച് നമുക്കറിയാം. ഏഴ് പലപ്പോഴും അവതരിപ്പിക്കുന്നത് ഒരു പൂർണ്ണ സംഖ്യയായിട്ടാണ് യഹൂദ പാരമ്പര്യത്തിലുള്ളത്. ഏഴ് ഒരു പൂർണ്ണ സംഖ്യയായിട്ടാണ്. ഈ പൂർണ്ണത എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. ഇതൊരു എല്ലാ സഭകളെയും കുറിക്കുന്നതാണ് ഏഴ്. ഏഴ് സഭകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇത് എല്ലാ സഭകളെയും ഉൾക്കൊള്ളുന്നു. ലോകം മുഴുവനും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. തന്നെയല്ല, ക്രിസ്തു ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതിലെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ദൈവം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നു. അത് യുദ്ധമായാലും ഭീകരതയായാലും അതിക്രമങ്ങളായാലും ആക്രമണങ്ങളായാലും ഇതെല്ലാം ദൈവം അറിയുന്നു. ദൈവം ഇതിനെ നിയന്ത്രിക്കാനും ഇടയാവുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ പറയുന്നു. അതേസമയം മൂന്നാമത് നമ്മൾ ഈ ഭാഗം ഇതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വിശ്വാസികളും റോമൻ സാമ്രാജ്യവും തമ്മിലുള്ള പോരാട്ടത്തെ കുറിച്ചാണ് നമുക്ക് ആദ്യത്തെ വായനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ എങ്കിലും ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് ദൈവവും സാത്താനുമായുള്ള ഏറ്റുമുട്ടലാണ്, നന്മയും തിന്മയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്, ധാർമ്മികതയും അധാർമികതയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. വെളിപാട് പുസ്തകം ഇങ്ങനെ അലിഗോറിക്കലായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇതിനകത്ത് അവതരിപ്പിക്കുന്നതെല്ലാം നമുക്ക് തോന്നും ഇത് ഒരു റോമാ സാമ്രാജ്യത്തെ കുറിച്ചോ വിശ്വാസികളെ കുറിച്ചോ ഉള്ളതാണെന്ന് നമ്മൾ തോന്നിക്കുമെങ്കിലും ഇതിൽ ഉള്ളടക്കത്തിന്റെ ആന്തരിക അർത്ഥം നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ കുറിച്ചാണ്. 13-ാം അധ്യായത്തിൽ തന്നെ അത് തന്നെയാണ് പറയുന്നത്. നന്മയും തിന്മയും ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് എങ്ങനെ ഈ തിന്മയെ പ്രതിരോധിക്കുവാൻ കഴിയും, അവിടെയാണ് ആ വിശ്വാസധീരന്മാരെ കുറിച്ചും ഒക്കെ അവതരിപ്പിക്കുന്നത്. വിശുദ്ധന്മാരുടെ സഹന ശക്തിയെ കുറിച്ചും വിശ്വാസധീരതയെ കുറിച്ചും ഓർപ്പിക്കുന്നത്. ഞാൻ സന്ദർഭം വെച്ചാൽ ഓർപ്പിച്ചേ ഉള്ളൂ. അപ്പൊ തിന്മ നമ്മുടെ മുന്നിൽ ഏറ്റുമുട്ടുമ്പോൾ, അതിക്രമം നമ്മുടെ മുന്നിൽ ഏറ്റുമുട്ടുമ്പോൾ, അസന്മാർഗത ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലെ ആത്യന്തിക വിജയം ദൈവത്തിന്റേതാണ് അവിടെ അവതരിപ്പിക്കുന്നത്. നന്മ തിന്മയോട് ഏറ്റുമുട്ടിയാലും തിന്മ വിജയിക്കത്തില്ല. വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നതാണ് നന്മയും തിന്മയും ഏറ്റുമുട്ടും, പക്ഷെ തിന്മ ആത്യന്തികമായി വിജയിക്കത്തില്ല. വിജയിക്കുമെന്ന് നമുക്കൊരു തോന്നലുണ്ടാകും, പക്ഷേ നന്മയിലായിരിക്കും ആത്യന്തികമായ വിജയം എന്ന് ഇവിടെ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ ധാരാളം മൂന്നാമത്തെ പ്രത്യേകതയാണ് പ്രതീകങ്ങളുടെ ഉപയോഗമാണ്. സിമ്പിൾസ് ധാരാളമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുകയാണ്. അനേകം പ്രതീകങ്ങൾ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രവചന പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ചയാണ് വെളിപാട് സാഹിത്യം. നിരവധി പ്രതീകങ്ങൾ നിർവചനങ്ങൾക്ക് അതീതമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ തന്നെ തന്റെ ദർശനത്തിൽ ആത്മ വിവശനായിട്ട് ദർശനങ്ങൾ കാണുകയാണ്. എത്ര പ്രാവശ്യം അതിന്റെ ദർശനത്തെ കുറിച്ച് പറയുന്നുണ്ടെന്ന് അറിയാമോ? പണ്ഡിതന്മാർ പറയുന്നു 54 തവണ ഈ ഗ്രന്ഥത്തിൽ ദർശനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ടാണ് പലപ്പോഴും ദർശനങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇതൊരു വെളിപാട് സാഹിത്യമാണ്. ദർശനങ്ങളിൽ കൂടി സ്വപ്നങ്ങളിൽ കൂടി ഇത് അവതരിപ്പിക്കുകയാണ്. 54 തവണ ദർശനങ്ങൾ അവതരിപ്പിക്കുന്നു. മാലാഹ 67 പ്രാവശ്യം ഒരു മാലാഹ ഇതിനകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നോക്കണം, ആത്മ വ്യവസനായി ഇങ്ങനെ സ്വപ്നത്തിൽ കൂടി ദർശനത്തിൽ കൂടി വരുന്ന ലോകത്തെ കുറിച്ചും വരുവാനിരിക്കുന്ന ലോകത്തെ കുറിച്ചും ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും അവതരിപ്പിക്കുകയാണ്. ഇതിലെ ഓരോ സംഭവങ്ങളും നോക്കാമെങ്കിൽ ഓരോ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഓർത്തിരിക്കണം. അതെങ്ങനെ അവതരിപ്പിക്കുന്നത്? ഈ പ്രതീകങ്ങളിൽ കൂടിയാണ് അവതരിപ്പിക്കുന്നത്. പ്രതീകങ്ങളുടെ വ്യാഖ്യാനത്തിൽ കൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. പ്രതീകങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ വെളിപ്പെടുത്തുന്നത് വഴിയാണ് ഇത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 4-ാമത്തെ പ്രത്യേകത ഈ പുസ്തകത്തിന് എന്ന് പറയുന്നത് മറ്റ് പുസ്തകങ്ങളുമായിട്ട് ഇതിന് നല്ല ബന്ധമുണ്ട് എന്നോർത്തിരിക്കണം. 404 വാക്യങ്ങളാണ് ഇതിനകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ 404 വാക്യങ്ങളിൽ 278 പഴയ നിയമത്തിലെ വാക്യങ്ങളോ അല്ലെങ്കിൽ അവയുടെ ഭാഗങ്ങളോ ആണ്. അതാ വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകം ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ലാണ്. വെളിപാട് പുസ്തകം ഇത് എഴുതിയ യോഹന്നാൻ വളരെ ഭംഗിയായി വേദജ്ഞാനത്തിന്റെയും പ്രബോധനത്തിന്റെയും അടിസ്ഥാനത്തിൽ ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വെളിപാട് പുസ്തകം വിശകലനം ചെയ്യുമ്പോൾ 404 വാക്യങ്ങളിൽ ഉള്ളതിൽ 278 പഴയ നിയമ വാക്യത്തിന്റെ ഏതെങ്കിലും അടയാളങ്ങളോ മുൻകുരകളോ ഒക്കെ ആയിട്ട് അതിനകത്ത് കടന്നു വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. വീണ്ടും ഈ എടുത്തിരിക്കുന്ന പഴയ നിയമ ഭാഗങ്ങളൊക്കെ നോക്കാമെങ്കിൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുണ്ട്, എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുണ്ട്, എസയ്യാവ് സക്കരിയാവ് സങ്കീർത്തനങ്ങൾ പുറപ്പാട് തുടങ്ങി പല ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സൂചനകൾ ഈ വെളിപാട് പുസ്തകത്തില് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ പ്രത്യേകത, ഇതൊരു പുതിയ നിയമ പ്രവചന ഗ്രന്ഥമാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, വെളിപാട് പുസ്തകം എന്ന് വെച്ചാല് പ്രവചന ഗ്രന്ഥമാണ്. ഇത് പുതിയ നിയമ പ്രവചന ഗ്രന്ഥമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്തില് പറയുന്നുണ്ട് പ്രവാചകന്മാരെ പറ്റി 7 പരാമർശങ്ങൾ ഇതിനകത്ത് ഉള്ളത് എന്ന് ഓർത്തിരിക്കണം. 6-ാമതായി ആരാണ് ഇതിന്റെ എഴുത്തുകാരൻ? ചെറിയൊരു സൂചന നൽകിയുണ്ടായി, ഗ്രന്ഥകാരൻ ആരാണ്? ഗ്രന്ഥകാരനെ കുറിച്ച് തന്നെ ഇവിടെ 1-ാം അധ്യായം 1-ാം വാക്യത്തില്, 4-ാം അധ്യായം 9-ാം വാക്യത്തില്, 22-ാം അധ്യായം 8-ാം വാക്യത്തില് ഇങ്ങനെ പല വാചനകളുണ്ട്. ഗ്രന്ഥകാരൻ ആരാ എന്ന് ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. 1-ാമത് പറയുന്നത് ഈ യോഹന്നാൻ എന്നാണ് ഈ എഴുത്തുകാരനെ കുറിച്ച്. യോഹന്നാനാണ്, ആ യോഹന്നാൻ ആരാണ്? സ്വന്തമായിട്ട് അതിനകത്ത് എഴുതിയാണ്, ഒരു പ്രവാചകനാണ്, ദൈവത്തിന്റെ ദാസനാണ്, നിങ്ങളുടെ സഹോദരനാണ്, യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായ ആളാണ്, സഹിഷ്ണുതയിൽ കൂട്ടാളി ആയ ആളാണ്. നോക്കണം, 4-5 കാര്യങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്ന യോഹന്നാനെ കുറിച്ച്. 1-ാമത് ഒരു പ്രവാചകൻ എന്ന് പറയുന്നു, 2-ാമത് ദൈവത്തിന്റെ ദാസൻ എന്ന് പറയുന്നു, 3-ാമത് നിങ്ങളുടെ സഹോദരൻ എന്ന് പറയുന്നു, 4-ാമത് യേശുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയായ ആളെന്ന് പറയുന്നു. 1-ാമത്തെയോ 9-ാമത്തെയോ വാക്യത്തിലാണ് അത്. പിന്നെ സഹിഷ്ണുതയിലും കൂട്ടാളി ആയ വ്യക്തി, ഇങ്ങനെയാണ് അതിന്റെ അവതരണങ്ങൾ. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം ആരാണ് ഈ യോഹന്നാന്. യോഹന്നാൻ കർത്താവിന്റെ ശിഷ്യനാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനാണ്. വാർദ്ധക്യത്തിൽ ഈ ഗ്രന്ഥം എഴുതാവാം. ക്രിസ്തു ശിഷ്യനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ഇത് എഴുതി. യോഹന്നാനെ നാട് കടത്തിയുണ്ടായി, അവിടെ കിടന്ന് അദ്ദേഹം ഈ ലേഖനം എഴുതി, 7 ലേഖനം എഴുതി എന്നാണ് സഭയുടെ പാരമ്പര്യം. നോക്കണം, ഈ യോഹന്നാൻ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ സുവിശേഷം, വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ അതേ സുവിശേഷം തന്നെ യോഹന്നാന്റെ മറ്റ് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ ഇങ്ങനെ വന്നിട്ട് വെളിപാട് പുസ്തകം. യോഹന്നാന്റെ രചനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ തിയോളജിക്കലായിട്ടുള്ള ലേഖനങ്ങളാണ്, ശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളാണ് അതിൽ കൂടുതൽ അവതരിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം കഥകളിൽ കൂടി പറയുമ്പോൾ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് വളരെ കൃത്യമായ വേദശാസ്ത്രവും കൃഷിശാസ്ത്രമാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കവിടെ മനസ്സിലാകത്തില്ല, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്ന വളരെ വേദശാസ്ത്രമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ വെളിപാട് ഉത്സവത്തിൽ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് ചില വെളിപ്പെടുത്തലുകളാണ്. അതിന്റെ അർത്ഥം യോഹന്നാൻ കർത്താവിന്റെ ശിഷ്യനായ പരമ ശിഷ്യനായ യോഹന്നാൻ ഇത് എഴുതി. യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം, കർത്താവിനോട് ഒപ്പം പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിന്റെ കാൽവറിയുടെ ക്രൂസിൽ അവസാന നിമിഷം വരെയും ഉണ്ടായിരുന്നു, ഉയർപ്പിൽ ഉണ്ടായിരുന്നു. നോക്കണം, ആദ്യോടന്തം ക്രിസ്തു ശിഷ്യന്മാരിൽ യോഹന്നാൻ കൂടെയുണ്ടായിരുന്നു. ഇതിനെല്ലാം ദൃക്സാക്ഷിയായ ഒരു അപ്പോസ്തലനാണ്, ഒരു സ്ലീഹായാണ് യോഹന്നാൻ എന്ന് ഈ വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകത്തെ കുറിച്ച് പഠിക്കുന്ന അവസരത്തില് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ വെളിപാട് പുസ്തകം ഉണ്ടോ? പലപ്പോഴും ഇത് കാനോനകളില് നിയമ ഗ്രന്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല. കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം നിയമം എന്നാണ്. വേദപുസ്തക കാനൂനുകൾ, വേദപുസ്തകത്തിൽ ഏതെല്ലാം പുസ്തകം ഉൾപ്പെടുത്തണം എന്നുള്ള നിയമാവലിക്കകത്ത് ഇത് പുറത്തായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും യോഹന്നാന്റെ ഈ വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള സൂചനകൾ വായനകൾക്കകത്തും പഠനങ്ങൾക്കകത്തും ഉണ്ടായിട്ട് ഇല്ല എന്ന് ഓർത്തിരിക്കണം. എന്നാൽ പിന്നീട് ഇത് വായിക്കുവാനും പഠിക്കുവാനുമായിട്ടൊക്കെയുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെ ഉണ്ടാകുകയും ഇത് AD 81 96 ഇടയ്ക്ക് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ട് കണക്കാക്കി ഇതിന്റെ പഠനങ്ങൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഇപ്പോഴത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം. ഈ പുസ്തകത്തിന്റെ കഥന നമ്മൾ ഓർക്കുന്ന അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, 7-7-7 എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം 1-ാം അധ്യായത്തിൽ തന്നെയാണ്, 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇൻട്രൊഡക്ടറി പാർട്ട് ആണ് ചാപ്റ്റർ 1. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് 2-ാം അധ്യായവും 3-ാമത്തെ അധ്യായവുമാണ്. 7 സഭകൾക്കുള്ള ലേഖനങ്ങളാണ്, വളരെ കൃത്യമാണ്. 7 സഭകൾക്കുള്ള ലേഖനത്തെ കുറിച്ചുള്ള ദീർഘമായ സൂചനകളാണ് ചാപ്റ്റർ 2 and 3. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതാണ് നമ്മൾ പഠിക്കുന്ന ഭാഗം, അതിലാണ് കിടക്കുന്നത്. യുഗാന്ത്യ സംഭവങ്ങളാണ്. യുഗാന്ത്യ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചും ലോകത്തിന്റെ അവസാനത്തെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ്. എസ്കറ്റോളജി എന്ന് പറയും, ലോകം അവസാനിക്കുമോ, ലോകത്തിന് അവസാനമുണ്ടോ, ഇതൊക്കെ ഉണ്ടാകുന്ന ദർശനങ്ങളാണ് 4-ാം അധ്യായം മുതൽ അവതരിപ്പിക്കുന്നത്. അത് ദീർഘമായിട്ട് കിടക്കുകയാണ്. 19-ാമത്തെ അധ്യായം വരെയും ഇത് ദീർഘമായിട്ട് കിടക്കുന്നു. ഈ യുഗാന്ത്യ സംഭവങ്ങൾ വായിക്കുന്ന അവസരത്തിൽ അത് പലപ്പോഴും പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത്. 4-ാം അധ്യായത്തിൽ 7 മുദ്രകളെ കുറിച്ച് പറയുന്നു. 8-ാം അധ്യായത്തിൽ 7 കാഹളങ്ങളെ കുറിച്ച് പറയുന്നു. 12-ാം അധ്യായത്തിൽ മഹാസർപ്പവും കുഞ്ഞാടിനെയും കുറിച്ച് പറയുന്നു. നമ്മൾ പഠിക്കുന്നത് 12-ാമത്തെ അധ്യായത്തിൽ കൂടി അത് കടന്നു പോകുന്ന ഭാഗങ്ങളാണ്. മഹാസർപ്പവും കുഞ്ഞാടിനെ കുറിച്ചും പറയുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 15-ാം അധ്യായം വരെ അതിന്റെ സൂചനകളുണ്ട്. 7 ബാധകളെ കുറിച്ച്, 7 കലഹങ്ങളെ കുറിച്ച് പറയുന്നു. 17-ാം അധ്യായം വരുമ്പോൾ ബാബിലോണിന്റെ ന്യായവിധിയും പതനവും. 19-ാമത്തെ അധ്യായത്തിലാണ് അത് അവതരിപ്പിക്കുന്ന കർത്താവിന്റെ 2-ാമത്തെ വരവും ലോകത്തിന്റെ അവസാനവും. ഈ പുസ്തകം ഓർത്തഡോക്സ് സഭകളെക്കാളും കൂടുതൽ വ്യാഖ്യാനിക്കുവാനും പഠിപ്പിക്കുവാൻ ഇഷ്ടം പെന്തിക്കോസ്റ്റൽ സഭകൾക്കാണ്, കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾക്കാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും മരണത്തെ കുറിച്ചും ഒക്കെ വളരെ ഭീകരമായി വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വെളിപാട് പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളും എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ഇത് 22-ാമത്തെ അധ്യായം വരെ വരുമ്പോഴത്തേക്കിനും ബാക്കി അതിന്റെ അനുബന്ധ ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന വേദഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഇത്രയും ഒരു കോണ്ടെസ്റ്റ് മനസ്സിലാക്കാതെ വെളിപാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് അത് വ്യാഖ്യാനിക്കണമെങ്കിൽ അതിന്റെ ചരിത്രം മനസ്സിലാക്കണം, പശ്ചാത്തലം മനസ്സിലാക്കണം, വെളിപാട് സാഹിത്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം, എഴുത്തുകാരന്റെ കാര്യം മനസ്സിലാക്കണം, അതിന്റെ തിയറി മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ അത് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ വരുമ്പോഴാണ് നമ്മളെ പുസ്തകത്തിൽ കാണുന്ന പോലെ 13-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോഴേ വിശുദ്ധന്മാരെ കുറിച്ച് കുറെ പറയാൻ സാധിക്കും, സഹിഷ്ണുതയെ കുറിച്ച് കുറെ പറയാൻ സാധിക്കും, വിശ്വാസത്തെ കുറിച്ച് കുറെ പറയാൻ സാധിക്കും. പക്ഷെ ഇത് ചേർന്ന് വെക്കുമ്പോൾ ഈ വേദഭാഗവുമായി ചേർന്ന് നിൽക്കത്തില്ല, ഇതിന്റെ ടെക്സ്റ്റൽ കോണ്ടസ്റ്റുമായി ചേർന്ന് നിൽക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ കാണുന്നത്. ഇനിയും വളരെ പെട്ടെന്ന് 13-ാം അധ്യായത്തെ കുറിച്ച് നമ്മൾ പറയുകയാണ്. 13-ാം അധ്യായത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പ്രഭാഷണം ഇതിന് മുമ്പ് ഞാൻ ഈ MMVS ന്റെ കൂട്ടായ്മയിൽ കൂടി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതൊരുവിധം വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് അവതരിപ്പിച്ചത്. അതിന്റെ ഒരു പശ്ചാത്തലം വീണ്ടും ഞാൻ അവതരിപ്പിക്കുവാൻ ഇടയാകുന്നതിൽ ക്ഷമിക്കണം. എന്തായാലും 13-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ 1 മുതൽ ഇതിന്റെ സൂചനകൾ ഞാൻ പറയുകയുണ്ടായി. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ വേറെ ഒരു പ്രത്യേകതയാണ് അവതരിപ്പിക്കുന്നത്. സഭയെ നശിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സാത്താൻ 2 സഹായികളെ അതിനായിട്ട് തെരഞ്ഞെടുക്കുന്നതാണ് 13-ാം അധ്യായം. ഞാൻ ഓർത്തിരിക്കുകയുണ്ടായി, വെളിപാട് പുസ്തകത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, ദൈവവും സാത്താനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. എപ്പോഴും നമ്മളെ മനസ്സിലുണ്ട്, പള്ളി പോകണമെന്ന് വിചാരിക്കുക, എന്നാ പോകണ്ടെന്ന് വിചാരിക്കുക, ഈ പ്രഭാഷണം കേൾക്കണമെന്ന് വിചാരിക്കും, ബോറടിക്കുന്നെന്ന് തോന്നിക്കും, നമ്മൾ ഉറപ്പാക്കി പുറത്തു പോകും. ഇങ്ങനെ എപ്പോഴും എല്ലാം ഇപ്പോഴും എവിടെ പോസിറ്റീവ് ഉണ്ടോ അവിടെ നെഗറ്റീവ് വരും. ഈ വേദഭാഗത്ത് അതാ അവതരിപ്പിക്കുന്നത്. സഭയെ നശിപ്പിക്കുവാൻ ഈ സാത്താൻ എപ്പോഴും ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കും. അതിനെ ഈ 13-ാം അധ്യായം പഠിക്കുമ്പോൾ 2 സഹായികളെ കുറിച്ച് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിലെ പ്രമേയം അതാണ്. ആദ്യത്തേത് കടലിൽ നിന്ന് കയറി വരുന്ന ഭീകര രൂപിയായ ഒരു ജീവിയാണ്. ഈ ഭീകര ജീവിയെ കുറിച്ചുള്ള വിവരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ കേട്ട പല പ്രസംഗങ്ങളിലും ഇതിന്റെ ഒരു കോണ്ടസ്റ്റ് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു നിർഭാഗ്യകരമായ അവസ്ഥ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വിശ്വാസത്തെ കുറിച്ചും സഹോദരന്മാരെ കുറിച്ചും ഗീതയെ കുറിച്ചും ഒക്കെയുള്ള പ്രസംഗം അല്ലെങ്കിൽ വ്യാഖ്യാനം ഞാൻ കേൾക്കുകയുണ്ടായി. പക്ഷേ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം അവതരിപ്പിക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടു പോയി. അവിടെയാണ് ഈ ഭാഗം പഠിക്കേണ്ടത്. കാരണം 13-ാം അധ്യായം പഠിക്കുമ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന ഭീകര രൂപിയായ ഒരു ജീവിയെ കുറിച്ചാണ് പറയുന്നത്. ഭീകര ജീവിയുടെ ചിത്രം യോഹനാൻ വിശദീകരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജീവിയെ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. അത് ആ അധ്യായം ഒന്ന് എഴുതി വെക്കുക. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം ചേർത്ത് ഈ 13-ാം അധ്യായം ചേർത്ത് വായിക്കണം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം സമം ദാനിയൽ പ്രവചനം 7-ാം അധ്യായം എന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് അത് വായിച്ച് പഠിക്കണം. സാത്താന്റെ അനുയായികളാകുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ദൈവദൂഷണം പറയുകയും ദൈവത്തെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഈ കടലിൽ നിന്ന് കയറി വരുന്ന ഈ മഹാജീവിയെ കുറിച്ച് പറയുന്നത്, കടലിൽ നിന്ന് കയറി വരുന്ന ഭീകര രൂപിയായ ജീവി, ഇത് സാത്താന്റെ അനുയായികളായി തീരുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക. നോക്കണം, ഇന്നും ഇത് തന്നെയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. സാത്താന്റെ രൂപത്തിലേക്ക്, സാത്താന്റെ അടിമത്തത്തിലേക്ക്, സാത്താന്റെ ദർശനത്തിലേക്ക് പോകുവാനായിട്ട് ഓരോരോ പ്രേരക ശക്തികളാണ് നമ്മൾ അവനെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞുണ്ടായല്ലോ, ഈ വേദഭാഗത്തെ നമ്മൾ കോണ്ടക്സ്റ്റിലായിട്ട് വ്യാഖ്യാനിക്കുകയാണ്, അലിഗോറിക്കലായിട്ട് വ്യാഖ്യാനിക്കുകയാണ്, ടെക്സ്റ്റിലായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. നോക്കണം, അന്നും ദൈവത്തിനെതിരായി സഭയ്ക്കെതിരായി ദൈവദൂഷണം പറയുക, അവിശ്വാസികളെ തെറ്റിപ്പിക്കുക, സഭയെ പീഡിപ്പിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യമാണ് സാത്താന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് കടലിൽ നിന്ന് വരുന്ന ഒരു ഭീകര ജീവിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കടലിൽ നിന്ന് കടന്നു വരുന്ന ഭീകര രൂപിയായിട്ട്, ഇതിനെ കുറിച്ചുള്ള പുതിയ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. കടലിൽ നിന്ന് വരുന്ന പുതിയ യന്ത്ര ഭീകരതകളും അല്ലെ യുദ്ധത്തിന്റെ സന്നാഹങ്ങളും ഒക്കെ കടലിൽ നിന്ന് വരുന്ന പുതിയ രൂപങ്ങളുണ്ട്. നമ്മൾ കണ്ടതാണ് അമേരിക്കയും കൊറിയയുമായിട്ടുള്ള യുദ്ധ സന്നാഹങ്ങളെ കുറിച്ച്. അത് പലതും പോയത് ഈ വലിയ യുദ്ധ കപ്പലുകളൊക്കെ പോകുന്നത് കടലിൽ കൂടെയാണ്. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കടലിൽ കൂടി നടത്തിയ ചില യുദ്ധങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. ഇന്നലെ ഞാൻ കോപ്പർ ക്രിസ്റ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് പോയി. അവിടെ 2-ാം ലോകമഹായുദ്ധത്തിന് ഉപയോഗിച്ച കപ്പലിനെ കുറിച്ച് കപ്പൽ കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ കടലിൽ കൂടി വരുന്ന ചില ദുഷ്പ്രവണതകളും പീഡനങ്ങളും പ്രതിരോധങ്ങളും പ്രത്യാക്രമണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നും വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. വലിയ വലിയ ടെക്നോളജി ഒക്കെ വളർന്നെങ്കിലും ഈ കടലിൽ കൂടി വരുന്ന ഭീകര രൂപി വ്യത്യസ്ത രൂപത്തിലാണ് ഇന്ന് അത് കടന്ന് വരുന്നത് എന്ന് ഓർക്കണം. 2-ാമതോടെ പറയുന്നത് ഈ സാത്താന്റെ രൂപം അവതരിപ്പിക്കുന്നത് അത് ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 2-ാമത്തെ ആളെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗമായിട്ടാണ്. നോക്കണം, ഇതൊക്കെ പ്രതീകാത്മകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ ഭീകരജീവി എങ്ങനെയിരിക്കും നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ടൊന്നും സാധിക്കുകയില്ല. ഈ രൂപങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു ഭാവനയിൽ കൂടിയാണ് അവതരിപ്പിക്കുന്നത്. ആകെ പറയുന്നുണ്ട് ആ ഭീകരരൂപി എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നാൽ ഈ 2 കാര്യം ഓർക്കണം, സഭയെ നശിപ്പിക്കുവാനായി ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് 2 രൂപങ്ങളാണ് വരുന്നത്. 1 കടലിൽ നിന്ന്, 2 കരയിൽ നിന്ന്. കരയിൽ നിന്ന് വരുന്നത് നമുക്ക് തോന്നുമ്പോൾ അത് പലപ്പോഴും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരു കുഞ്ഞാടിന്റെ രൂപമായ ഒരു മൃഗമാണ്. എതിർക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന് കൂട്ടു നിൽക്കുന്ന ഈ മൃഗം എതിർക്രിസ്തുവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം. നോക്കണം, അത് രണ്ടാമത്തെ ഒരു രൂപമായിട്ട് അവതരിപ്പിക്കുകയാണ്. രണ്ട് രൂപങ്ങളെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് സാത്താന്റെ ഒരു രൂപം, അതേസമയത്ത് ഒരു എതിർ ക്രിസ്തുവിന്റെ രൂപം. ഇത് രണ്ടും ഒരു തരത്തില് എതിർ ക്രിസ്തുവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇനി ഓരോന്നിനെ കുറിച്ച് നോക്കാം. 13-ാം അധ്യായത്തില് ഓരോ രൂപത്തെക്കുറിച്ച് രണ്ട് രൂപങ്ങളുടെ വ്യത്യസ്ത തലങ്ങൾ പറഞ്ഞ് അതിന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പ്രത്യേകത 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗം തൊട്ട ഭാഗത്ത് പറയാമെങ്കിൽ ഇത് കടലിൽ നിന്നുള്ള ഒരു മൃഗത്തെ കുറിച്ചുള്ള അവതരണമാണ്. അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയും. ആന്റി ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിസ്തുവിനെതിരായിട്ടുള്ള എന്തും ആന്റി ക്രൈസ്റ്റാ. അല്ലാതെ വേറൊരു ക്രിസ്തു വേഷപ്രച്ഛന്നനായിട്ട് വരികയല്ല. അതൊരു തിന്മയാണ്, അതൊരു അന്ധകാരമാണ്. മുമ്പ് ഓർപ്പിച്ചതുപോലെ എല്ലാ അന്ധകാരങ്ങളെയും ആന്റി ക്രൈസ്റ്റ് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയും. ക്രിസ്തു വിരുദ്ധമായി എന്തെല്ലാം ഉണ്ടാകുന്നു അതെല്ലാം ആന്റി ക്രൈസ്റ്റാ. നമ്മള് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലുള്ളവരാ, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും വഹിച്ചിട്ടുള്ളവരാണ് ജോൺ തോമസ് അച്ചൻ. പക്ഷെ എന്റെ മനസ്സിൽ തിന്മയും അധാർമികതയും അസന്മാർഗീയതയും ഏതെങ്കിലും സാഹചര്യങ്ങൾ കടന്നു വരികയാണെങ്കിൽ എന്റെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കുന്നു? എതിർ ക്രിസ്തുവിന്റെ ഭാവങ്ങൾ ഉണ്ടാകുന്നു. എതിർ ക്രിസ്തുവിന്റെ ഭാവങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? തിന്മയുടെ ഭാവങ്ങൾ, അന്ധകാരത്തിന്റെ ഭാവങ്ങൾ ഇതുണ്ടാകുന്നു എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി ഈ വേദഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്താണ് ഇതിന്റെ രൂപം? 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ഭൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. യോഹന്നാൻ സ്വപ്നം കാണുകയാണ്. പാവനെ ഇതൊന്ന് വരച്ചു നോക്കാം, ഈ മൃഗം എങ്ങനെ ഇരിക്കുന്ന വരയ്ക്കാൻ വലിയ പ്രയാസമാണ്. നോക്കണം, 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഒക്കെ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന യോഹന്നാൻ കണ്ടു. മൃഗത്തെ സംബന്ധിച്ച് യോഹന്നാന്റെ വിവരണം ഏതാണ്ട് സമാനമാണ് ദാനിയേലിന്റെ ദർശനത്തിൽ കടന്നു വരുന്നത്. ദാനിയേലിന്റെ ദർശനത്തിൽ കടലിൽ നിന്നും കയറി വരുന്ന 4 മൃഗങ്ങളുടെ ചിത്രം തമ്മിൽ ഏതാണ്ടൊക്കെ സാമ്യമുണ്ട്. വേദപുസ്തക ചിന്തയില് ഈ കടലിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഈ രൂപത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ തിന്മയുടെയും അധിവാസ കേന്ദ്രമാണ് കടലെന്നുള്ള വ്യാഖ്യാനമുണ്ട്. സമുദ്രം എന്ന് പറയുന്നത് തിന്മയുടെ കേദാരമാണ് എന്ന് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രതീകം തന്നെ അങ്ങനെയാണ്. കടലിലേക്ക് പോയിരിക്കുമ്പോൾ തിരകൾ ഇങ്ങനെ ആഞ്ഞടിച്ച് ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കടന്ന് കടന്ന് കയറി കയറി വരികയാണ്. മനുഷ്യന്റെ മുന്നിൽ ഇതുപോലൊക്കെ തിന്മകൾ ഇങ്ങനെ കയറി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് സമുദ്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, മൃഗത്തിന് 10 കൊമ്പുകളും 7 തലകളും ഉണ്ടത്രേ. വെളിപാട് പുസ്തകം അതിന്റെ വലിയ വിവരണങ്ങളുണ്ട്. 17-ാം അധ്യായത്തിൽ ഒരു മാലാഹൈ കൊമ്പുകളെയും തലകളുടെയും അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. ദാനിയേൽ കണ്ട 4 മൃഗത്തെ കുറിച്ചും 10 കൊമ്പുകളെ കുറിച്ചും ഒക്കെയുള്ള വലിയ വലിയ വിവരണങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വലിയ അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. നോക്കണം, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാജ അധികാരം ക്രൂരവും ശക്തവുമായ സൈന്യത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഈ പ്രതീകം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഭീകരതയാണ്, അല്ലെങ്കിൽ സൈന്യാധിപത്യമാണ്, യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ്, സൈതാന്യത്തിന്റെ പശ്ചാത്തലമാണ്, ഭീകരതയുടെ പശ്ചാത്തലമാണ്. ഇതൊക്കെ ഒരു പുതിയ ഒരു ഗ്ലോബലൈസേഷന്റെയും ടെക്നോളജിയുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. നോക്കണം, ഈ അടുത്ത സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായ 40-60-67 രാജ്യങ്ങളെ അതിക്രമിച്ച ഈ സൈബർ ആക്രമണം നമുക്കറിയാം. നമ്മുടെ ബാങ്കുകളൊക്കെ സ്ലോ ആയി, ആശുപത്രികൾ സ്ലോ ആയി, ടെക്നോളജി സ്ലോ ആയി, ഇന്റർനെറ്റ് സ്ലോ ആയി. നോക്കണം, ഇതൊക്കെ പുതിയ രൂപത്തിലുള്ള ഈ കടലിൽ നിന്നും അല്ലെങ്കിൽ കരയിൽ നിന്നും ഒക്കെ കടന്നു വരുന്ന വലിയ തിന്മകളാണ്. അപ്പൊ ഈ ടെക്നോളജി പഠിക്കുന്ന അവസരത്തിൽ ടെക്നോളജി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരി നെഗറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? ഹാക്കേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാക്കേഴ്സ് നമ്മുടെ ഫയലുകളും നമ്മുടെ ഡോക്യുമെന്റ്സിലും ഒക്കെ ആരും കാണാതെ ചോർത്തിക്കൊണ്ട് നുഴഞ്ഞെടുത്തുകൊണ്ട് പോകുന്നവരാണ് ഹാക്കേഴ്സ്. സാധാരണ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഈ ഹാക്കേഴ്സ് കിട്ടുന്നത് 3 ലക്ഷവും 4 ലക്ഷവും ആണ് ശമ്പളം കിട്ടുന്നത്. നോക്കണം, ലോകത്ത് തിന്മ പെരുകുന്നു. ടെക്നോളജി ആയാലും എന്ത് സംവിധാനങ്ങളായാലും ഈ തിന്മ പെരുകുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വേദഭാഗത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. തിന്മയുടെ പശ്ചാത്തലത്തിൽ കടലിൽ നിന്ന് കടന്നു വരുന്ന ഈ മൃഗം പല രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം എതിർ ക്രിസ്തു അല്ലെ കുഞ്ഞാട് അല്ലെ ഏതെങ്കിലും ഒരു രൂപം കടലിൽ നിന്നായാലും ഭൂമിയിൽ നിന്നായാലും ഇനി വേണമെങ്കിൽ ആകാശത്തു നിന്നായാലും ലോകത്തിലെ ഏത് കോണിൽ നിന്നായാലും ഇങ്ങനെ ചില രൂപങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. ഇത് നമ്മളെ അതിശക്തമായിട്ട് ബാധിക്കുകയാണ് എന്ന് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് സഭയെ പീഡിപ്പിക്കുന്ന ഒരു രൂപത്തെ കുറിച്ചാണ്, ഇനിയും ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്ന ഒന്നാണ് ഈ ചില ചില വ്യാഖ്യാനങ്ങൾ ഡൊമിനിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് റോമാക്കാർ ഇങ്ങോട്ട് വന്ന് സഭകളെ ആക്രമിച്ചിരിക്കുന്നു, റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ചില വ്യാഖ്യാനമായിട്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് റോമയിലെ സഭ പല സ്ഥലങ്ങളിലേക്കും പോയി അവിടെയുള്ള സഭകളെ കീഴ്പ്പെടുത്തുകയും അതിനെ ആക്രമിക്കുകയും ചെയ്ത കഥകൾ നമുക്കറിയാം. കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഈ കത്തോലിക്ക സഭകളുടെ അധിനിവേശം ഉണ്ടായതും തദ്ദേശീയമായ സഭകൾ ബഹിഷ്കൃതമായതും സംസ്കരിക്കപ്പെട്ടതിന്റെ ഒക്കെ ചരിത്രം നമുക്ക് അറിയാം. അത് ചരിത്ര പശ്ചാത്തലം. അങ്ങനെയും വ്യാഖ്യാനങ്ങളുണ്ട്. വലിയ സഭകള് കൊച്ചു സഭകളെ വിഴുങ്ങുന്നു, വലിയ രാജ്യങ്ങൾ കൊച്ചു രാജ്യങ്ങളെ വിഴുങ്ങുന്നു. ഇവിടെ നിന്ന് എനിക്കത് പറയാൻ സാധിക്കത്തില്ലെങ്കിലും പറയുന്നത് ഇച്ചിരി പ്രതിസന്ധി ഉണ്ടെങ്കിലും അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളാണ് ചെറിയ ചെറിയ രാജ്യങ്ങളെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടതാണ്. ഇറാഖ് പോലുള്ള രാജ്യങ്ങളെ അവസാനം നമ്മുടെ ഒബാമ പോലും അത് തെറ്റായി പോയെന്ന് പരസ്യമായി വെളിപ്പെടുത്തുകയും മാപ്പ് പറയുകയും ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ്. ഇന്ന് സൗത്ത് കൊറിയയോടായാലും അല്ലെങ്കിൽ ഈജിപ്തിനോടായാലും അഫ്ഗാനിസ്ഥാനോടായാലും നമ്മൾ അതിക്രമങ്ങൾ കാണിക്കുന്ന അവസരത്തിൽ അന്നേരം നല്ലതാണ് ഇതേപോലെ കടലിൽ നിന്നും കടന്നു വരുന്ന വലിയ സാത്താനിക ശക്തികളായിട്ട് കാണുവാൻ കഴിയും. പക്ഷെ കുറെ കഴിയുമ്പോഴാണ് അത് തിന്മയായി തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ഓർത്തിരിക്കണം, ഈ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴേ ഇതിപ്പോഴും പ്രസക്തമാണ്. അല്ലെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, ഇപ്പോഴും അത് പ്രസക്തമാണ്. തിന്മയെ ആരാധിക്കുന്ന തിന്മയിലേക്ക് വഴുതി വീഴുന്ന ഒരു വലിയ അനുഭവത്തെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗമായാലും അതിനെ നമ്മൾ ഓർത്തതാണ്, കള്ളപ്രവാചകന്മാരാണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. അതിനെ കണ്ടാലെ കുഞ്ഞാടിനെ പോലെ ഇരിക്കും, മഹാസർപ്പം പോലെ ഇരിക്കും. വിവിധ ഭാവത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ പോലും അതില് നമ്മൾ തളർന്നു പോകും. എന്തിനാ ഇപ്പൊ ഇന്റർനെറ്റില് യൂട്യൂബ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടത്തുന്നത് കാണാം. എന്തൊരു അത്ഭുതങ്ങളാ ഇങ്ങനെ ഞാൻ കാണുകയുണ്ടായി. ഈ അത്ഭുത രോഗശാന്തി നടത്തുന്ന അവസരത്തിൽ എങ്ങനെ മയങ്ങി വീഴണമെന്നും എങ്ങനെ പ്രവചിക്കണമെന്നും എങ്ങനെ രോഗസൗഖ്യമാകണമെന്നും ഒക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് കാണുവാനായിട്ട് ഇടയായി. ഇതൊക്കെ കണ്ട് നമ്മുടെ പാവം പിടിച്ച മനുഷ്യര് അതിവീഴുകയും സഭ വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. നോക്കണം, വെളിപാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന കടലിൽ നിന്നും കരയിൽ നിന്നും ഒക്കെ കയറി വരുന്ന വലിയ ഭീകര ജീവികളെ കുറിച്ച് തന്നെ അവതരിപ്പിക്കുന്നത്, ഭീകര രൂപങ്ങളെ കുറിച്ച്, ഭീകര പ്രബോധനങ്ങളെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ലോകത്തിന്റെ അധികാരിയായി വിവിധ തരത്തിൽ ആധിപത്യം പുലർത്തുന്ന സൂചനയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് സഭയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഇന്നലെ ടെക്നോളജിയിൽ കൂടി യൂട്യൂബിൽ കൂടിയൊക്കെ ബഹുമാനപ്പെട്ട ഓട്ടോമസിന്റെ പ്രസംഗം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പൊ നമുക്ക് എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റിയാണ് വേണ്ടത്. എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റി, ഞാൻ പറയും എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്നതിന് കൊണ്ടുള്ള എതിർത്തുസ്തൂല ഭാവമാണ്. കടലിൽ നിന്നും കരയിൽ നിന്നൊക്കെ കടന്നു വരുന്ന ഈ ഭീകര രൂപത്തിന്റെ ശക്തിയുടെ ചൈതന്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് എന്റർടൈൻമെന്റ് തിയോളജി, എന്റർടൈൻമെന്റ് ക്രിസ്റ്റോളജി, എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റി. ഞാൻ ഇന്ന് ഇന്റർനെറ്റിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയുണ്ടായി. ചില പുസ്തകങ്ങളും ചില വായനകളും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഒരു പുസ്തകം ഞാൻ കാണുകയുണ്ടായി ഇന്റർനെറ്റിൽ, എന്റർടൈൻമെന്റ് തിയോളജി എന്ന് പറഞ്ഞ അതിന്റെ പഠനങ്ങളുണ്ട്. ഈ ടെക്നോളജിയും ഈ മാർക്കറ്റും ഈ ലാബും ഒക്കെ അവതരിപ്പിക്കുന്നത് ഈ എന്റർടൈൻമെന്റ് തിയോളജിയാണ്. കാരണം നന്മയെ പ്രതിരോധിക്കുന്ന, തിന്മയെ ആധിപത്യം പുലർത്തുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംസ്കാരം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു. സഭകളിലതുണ്ടായി, ആധ്യാത്മികത പോയി, പ്രാർത്ഥന പോയി, ഉപവാസം പോയി, ധ്യാനം പോയി, വേദപഠനം പോയി. ആ സ്ഥാനത്ത് ചെണ്ടമേളവും ചിങ്കാരിമേളവും ആഘോഷങ്ങളും ഒക്കെ കടന്നു വന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും എന്തെല്ലാം സംവിധാനത്തിലേക്കാ പോയത്, ഇന്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങൾ, ടെക്നോളജി പോലുള്ള സംവിധാനങ്ങൾ, എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ നീങ്ങി. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റി? വളരെ വ്യക്തമായ വളരെ വളരെ വേദശാസ്ത്രപരമായ വിഷയങ്ങളുടെ വിശകലനങ്ങളും ധ്യാനങ്ങളും പഠനങ്ങളും നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ തന്നെ വല്ലയിടത്തൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന അവസരത്തിൽ ചില വിശ്വാസികൾ ഒന്ന് ചോദിക്കും, അച്ഛന് രോഗശാന്തി നൽവരമുണ്ടോ? അച്ഛന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണിക്കുവാൻ കഴിയുമോ? ഓ, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ കാണിച്ചെങ്കിലും കർത്താവ് വളരെ വളരെ പ്രവാചകത്വം നിറഞ്ഞ കർക്കശ രൂപത്തിലാണ് ഓരോ കാര്യത്തിലും ഇടപെട്ടത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ചുഴഞ്ഞെടുത്ത് എറിയുക. നോക്കണം, കർത്താവ് പഠിപ്പിച്ച ചില വേദപ്രമാണങ്ങൾ നോക്കുക. നിങ്ങൾ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ. ഓ, എത്ര ശക്തമായിരുന്നു ആ ഇടപെടലുകളൊക്കെ. നോക്കണം, ഇതൊക്കെ നമ്മൾ മറന്നിട്ട് കർത്താവ് സൗഖ്യമാക്കുന്നത് മാത്രം, കൈകൾ ഉയർത്തി സൗഖ്യമാക്കുന്ന യേശുവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയും രൂപങ്ങളും ഒക്കെ നമ്മുടെ മതജീവിതക്രമത്തെ രൂപപ്പെടുത്തുവാൻ കഴിയുമ്പോൾ ഞാൻ പറയും, കടലിൽ നിന്നും കരയിൽ നിന്നും കടന്നു വരുന്ന എതിർ ക്രിസ്തുവിന്റെ രൂപങ്ങൾ പലതരത്തിൽ നമ്മുടെ മതജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. ഇവിടെയാണ് ഈ വേദഭാഗം വളരെ അനർത്ഥമായി സമകാലികമായി തീരുന്നത്. ഉണ്ട്, ഇത് വളരെ വളരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു വേദഭാഗമാണെങ്കിലും സ്റ്റിൽ ഇറ്റ് ഈസ് വെരി റിലവൻറ് ആൻഡ് വെരി ആപ് ടു ദ പ്രസന്റ് കോണ്ടെസ്റ്റ്, എസ്പെഷ്യലി ഇൻ ദ കോണ്ടെസ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് മാർക്കറ്റ് കൾച്ചർ, മോർ ഓവർ ദ ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് ഓർത്തിരിക്കണം, വളരെ ഭംഗിയായിട്ട് ഇത് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇവിടുത്തെ അതിന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരുമ്പോഴാണ്, അപ്പൊ ഓർത്തിരിക്കണം, യോഹന്നാൻ കാണുന്ന സ്വപ്നം കരയിൽ നിന്നും കടലിൽ നിന്നും കടന്നു വരുന്ന ഈ ഭീകര രൂപം എന്ന് പറയുന്നത് ഇന്നെ കടലിൽ നിന്നും കരയിൽ നിന്നും മാത്രമല്ല എല്ലായിടത്തും നിന്നും ടെക്നോളജി വളർന്നു കൂടി ഗ്ലോബൽ കൾച്ചറിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്ന ചില ഭീകര രൂപങ്ങളുണ്ട്. നോക്കണം, പണ്ട് ഞാൻ അതിലെ കടക്കുന്നില്ല, പണ്ട് നഗ്നതയും വൈവാഹിക ജീവിതവും ലൈംഗികതയും എന്നൊക്കെ പറയുന്നത് വളരെ സ്വകാര്യമായ കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം ഫോർണോഗ്രഫി ഫോണൊക്കെ വളർന്നു വന്നു, ഇതൊക്കെ വളരെ വ്യാപകമായി നമ്മുടെ പൊതു സമൂഹത്തിന്റെ ചെറുപ്പക്കാരുടെ എന്തിനാ പ്രായഭേദമന്യേ ബോധ വിചാര മനസ്സുകളെ മലീമസമാക്കി തീർത്തു കഴിഞ്ഞു. കാര്യം ഇതൊരു പുതിയ രൂപമാണ്, ഇവിടുത്തെ ടെക്നോളജി, ഇവിടുത്തെ വിഷ്വൽ കൾച്ചർ, ഇവിടുത്തെ മീഡിയ കൾച്ചർ. അപ്പം കടലിൽ നിന്നും ഭൂമിയിൽ നിന്നുള്ളത് ഇപ്പം പുതിയ ഒരു 21-ാം നൂറ്റാണ്ടിന്റെ ഒരു നെറ്റ്വർക്കിംഗ് കൾച്ചറിൽ, ഗ്ലോബലൈസേഷൻ കൾച്ചറിൽ നമ്മളൊന്ന് മാറ്റി വ്യാഖ്യാനിക്കണം. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പശ്ചാത്തലത്തിൽ ഇതൊരു വെർച്വൽ വേൾഡിൽ തന്നെ അവതരിപ്പിക്കുന്നത് പുതിയ ഭീകര രൂപങ്ങളാണ്. ടെക്നോളജിയൊക്കെ അവതരിപ്പിക്കുന്നത് തുറന്നൊരു ലോകം, തുറന്നൊരു സമീപനം, എനിതിങ് എനിവെയർ എനി ടൈം, എന്തും എവിടെയും എപ്പോഴും ലഭിക്കുന്നു. ഇതൊക്കെ ഇതിലേക്ക് നമ്മൾ അക്സസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, നമ്മുടെ ബോധം പോയി, വിചാരം പോയി, ഭാവന പോയി, വികാര വിചാരം എല്ലാം മലീമസമായി കഴിഞ്ഞു. സഭയിൽ നിന്നും ആരാധനയിൽ നിന്നും നമ്മളും നമ്മുടെ പുതുതലമുറയും അകന്നു പോകുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. ഈ പശ്ചാത്തലത്തിൽ ആണ് എന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും ആവശ്യമാണ്. അതാണ് ആ വാക്യത. ഇത്രയും ഒരു കോൺട്രസ്റ്റിലാണ് നമുക്ക്, അതായത് ടെക്നോളജി ഉപയോഗിക്കുന്ന ഉയർത്തുന്ന അല്ലെ മാർക്കറ്റ് ഉയർത്തുന്ന അല്ലെ ഗ്ലോബലൈസേഷൻ ഉയർത്തുന്ന അല്ലെ മോഡേൺ കൾച്ചർ ഉയർത്തുന്ന അല്ലെ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ അവതരിപ്പിക്കുന്ന ഒരു സോഷ്യൽ കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും, എങ്ങനെ അതിനെ അതിജീവിക്കുവാൻ കഴിയും. അതാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഈ വേദഭാഗത്തിന്റെ കാലികമായ വ്യാഖ്യാനം അവിടെയാണ്. അല്ലാതെ അത് വിശുദ്ധന്മാരെ കുറിച്ചോ സഹിഷ്ണുതയെ കുറിച്ചോ വിശ്വാസത്തെ കുറിച്ചോ അല്ല പറയുന്നത്. ഹൗ വി ക്യാൻ ഓവർകം ഓൾ ദീസ് ഈവിൾ ഫോഴ്സസ്, ഓർ ഹൗ വി ക്യാൻ ഓവർകം ഓൾ ദീസ് എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റി. അതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അവിടെയാണ് ഇവിടെ വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തന്ന ഒരു സഹിഷ്ണുതയുണ്ട്, വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തന്ന ഒരു വിശ്വാസമുണ്ട്, അത് മുറുകെ പിടിക്കണം. അവിടെയാണ് വിശുദ്ധന്മാരുടെ പ്രത്യേകത. അല്ലാതെ വിശുദ്ധന്മാരെ കുറിച്ച് മാത്രമല്ല അത് പറയുന്നത്. ഈ പ്രതിരോധത്തിന്റെയും തിന്മയുടെയും ഒക്കെ മുന്നിൽ എങ്ങനെ അതിനെ നേരിടാൻ കഴിയും, എങ്ങനെ അതിനെ അതിജീവിക്കുവാൻ കഴിയും. കടലിൽ നിന്നും കരയിൽ നിന്നും, അപ്പൊ ഞാനൊരു വാക്കോടെ ചേർത്ത് പറയുകയാണ്, കടലിൽ നിന്നും കരയിൽ നിന്നും ടെക്നോളജിയിൽ നിന്നും ഭീകര രൂപങ്ങളാണ് കടന്നു വരുന്നത്. ദൃശ്യമായും ശ്രാവ്യമായും നമ്മുടെ മുന്നിൽ ഇമേജസ് ആയിട്ടൊക്കെ കടന്നു വരികയാണ്. കടലിൽ നിന്നും ഭൂമിയിൽ നിന്നും ടെക്നോളജിയിൽ നിന്നും, ടെക്നോളജി അത് എങ്ങനെ എതുവഴി, കടലിൽ കൂടെയാണോ കരയിൽ കൂടെയാണോ അന്തരീക്ഷത്തിൽ കൂടെയാണോ നമുക്കറിയത്തില്ല. ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയുടെ കച്ചാത്തലത്തിലാണ് ജീവിക്കുന്നത്. അത് ആകാശത്തും ഭൂമിയിലും ഭൂമിയിലെ അന്തർഭാഗത്തും ഉണ്ട് ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ. ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിൽ കൂടി കടന്നു വരുന്ന ഈ ഭീകരതയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയും, പുതുതലമുറയെ എങ്ങനെ രക്ഷിക്കുവാൻ കഴിയും. അവിടെ ഈ വെളിപാട് സാഹിത്യം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്, 10-ാം അധ്യായം വ്യാഖ്യാനിക്കേണ്ടത് അവിടെയാണ്. ഇങ്ങനെ അതിശക്തമായ തിന്മയുടെ ആഘോഷങ്ങൾ, തിന്മയുടെ പ്രതിരൂപങ്ങൾ, തിന്മയുടെ ബാഹ്യശക്തികൾ വ്യക്തിജീവിതത്തിലും സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലും മതജീവിതത്തിലും കടന്നു വരുമ്പോൾ നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങളുണ്ട്. പ്രതിരോധിച്ചേ മതിയാവൂ, എങ്ങനെ പ്രതിരോധിക്കുവാനായിട്ട് കഴിയും, അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വിശുദ്ധന്മാരും കർത്താവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും പരിശുദ്ധന്മാരും ഒക്കെ ചൂണ്ടിക്കാണിച്ച ചില ഓൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ ഉണ്ട്. വി ഹാവ് ടു അപ്ഡേറ്റ് ആൻഡ് അപ്ലോഡ് അപ്പോൾ ദ ഓൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ. ഇത് ഒരു ബദൽ മാതൃക, ബദൽ സംസ്കാരം, ബദൽ സംസ്കൃതി, ബദൽ ആധ്യാത്മികത. നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ ഈ ഈ എന്റർടൈൻമെന്റിലേക്ക് നമ്മൾ വീണുപോകും, അല്ലെങ്കിൽ ഈ അത്ഭുത രോഗശാന്തിയിലേക്ക് വീണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോസ്പിരിറ്റി തിയോളജിയിലേക്ക് വീണ്ടുപോകും. ഇതാ ഓർത്തിരിക്കേണ്ടത്. അതിനുള്ള പ്രതിരോധമായിട്ട് അഞ്ച് കാര്യങ്ങൾ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ അല്ലെങ്കിൽ യേശുക്രിസ്തു വാങ്ങിച്ചു തന്ന ആ പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിശുദ്ധന്മാർ ദൈവ സ്വഭാവത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചവരാണ്. കാരണം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഈ ഈ ഭൂമിയിൽ നിന്നും ഈ കരയിൽ നിന്നും ഈ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ കടന്നു വരുന്ന ഭീകരരൂപികളെ, ഭീകരരൂപങ്ങളെ, കൊടിയ രൂപങ്ങളെ, ഈ എതിർക്രിസ്തുക്കളെ, എതിർക്രിസ്തു സമം സാത്താൻ, എതിർക്രിസ്തു സമം തിന്മ, ഈ തിന്മകളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? നമ്പർ വൺ, ദൈവ സ്വഭാവത്തിൽ സജീവ പങ്കാളികളായി തരണം. നമ്പർ വൺ, അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും നമ്മളൊക്കെയുണ്ട്. ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളായി തീരുവാനാണ് ദൈവം ഭൂമിയിൽ അവതരിച്ചത്. ദൈവത്തിന്റെ മക്കളായി തീരുന്നു കുർബാന വഴി, ആരാധന വഴി, കുമ്പസാരം വഴി, വേദപഠനം വഴി, വേദപുസ്തക വായന വഴി നമ്മൾ ദൈവ സ്വഭാവത്തിൽ പങ്കാളികളായി തീരുകയാണ്. വേദവാക്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ദൈവ സ്വഭാവത്തിൽ, ദൈവ സ്വഭാവമാണോ നമുക്കുള്ളത്? എന്റെ സ്വഭാവം ദൈവ സ്വഭാവമാണോ പൈശാചിക സ്വഭാവമാണോ? എന്റെ സ്വഭാവം ദൈവ സ്വഭാവമാണെങ്കിൽ വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് ഞാൻ, കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിലാണ് ഞാൻ, കർത്താവിന്റെ പൈതൃകമാണ് എന്നുള്ളത്, കർത്താവിന്റെ സാക്ഷ്യമാണ് എന്നുള്ളത്, കർത്താവിന്റെ ശിഷ്യത്വമാണ് എന്നുള്ളത് എന്നുള്ളത് ദൈവ സ്വഭാവമാണെങ്കിൽ. അതുകൊണ്ട് ഈ കടന്നു വരുന്ന തിന്മയെ പ്രതിരോധിക്കുവാൻ വിശുദ്ധന്മാരും പിതാക്കന്മാരും പുണ്യവാന്മാരും കാണിച്ചു തന്ന ഈ ദൈവ സ്വഭാവത്തിൽ സജീവ പങ്കാളികളായി തീരണം എന്നുള്ളതാണ് ഒന്നാമത് നിർദ്ദേശിക്കുവാനായിട്ട് കഴിയുന്നത്. ലോകത്തിന്റെ എല്ലാ തിന്മകളെയും, എല്ലാ അന്ധകാരങ്ങളെയും, എല്ലാ ജീർണതകളെയും അതിജീവിക്കുവാനുള്ള കരുത്താണ് ഈ ദൈവ സ്വഭാവത്തിൽ കൂടി നമ്മൾ ആർജിക്കേണ്ടത്. നമുക്കൊക്കെ ഈ ദൈവ സ്വഭാവം ഉണ്ട്. മാമോദീസ വഴി, കുർബാന അനുഭവം വഴിയൊക്കെ നമ്മുടെ ദൈവ സ്വഭാവം ഉണ്ട്. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ തിന്മയിലേക്ക് വീണുപോകുകയാണ്. ദൈവ സ്വഭാവത്തിന് പകരം പൈശാചിക സ്വഭാവം, അന്ധകാരത്തിന്റെ സ്വഭാവം എന്റെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സഹോദരന്മാർ തമ്മിൽ പരസ്പരം പോർ വിളിക്കുന്നു, ഖണ്ഡി ഉണ്ടാകുന്നു, കുടുംബതർക്കം ഉണ്ടാകുന്നു, പള്ളിത്തർക്കം ഉണ്ടാകുന്നു എന്ന് വേണ്ട, എല്ലാ ഭീകരതയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചു തന്നത് ദൈവ സ്വഭാവത്തിൽ അവര് വളർന്നു വന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വമാണ് ദൈവ സ്വഭാവത്തിൽ വളർന്നു വരണം. രണ്ട്, വിശ്വാസ വിശുദ്ധന്മാരെ കാണിച്ചത് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുത്തു. ക്രിസ്തുവിന്റെ മാതൃകയാണ് അവർ പിന്തുടരുന്നത്. ഞാൻ കണ്ട പ്രസംഗങ്ങളൊക്കെ ഗീവ്രസദായെ കുറിച്ച് ഉൾപ്പെടുത്തിയിരുന്നു. വളരെ കറക്റ്റാണ്. ഗീവ്രസദായും പരിശുദ്ധന്മാരും ഒക്കെ നമ്മൾ നോക്കാൻ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്നു. എന്റെ ജീവിതം എന്റെ മക്കൾക്ക് പോലും മാതൃകയാണോ എന്നോട് തന്നെയുള്ള ചോദ്യമാണ്. എന്റെ ജീവിതം എന്റെ മക്കൾക്ക് മാതൃകയാണോ? നമ്മൾ പറയും പരമലത്തിരുമേനെ മാതൃകയാക്കാൻ. നമുക്ക് പറയാൻ പറ്റും, എടാ മോനെ, എടാ മോളെ, നീ ജോൺ തോമസ് അച്ഛനെ മാതൃകയാക്കണം, എന്നെ മാതൃകയാണ്, നിന്റെ അപ്പനെ മാതൃകയാക്കണം, നിന്റെ അമ്മയെ മാതൃകയാക്കണം എന്ന് പറയാൻ കഴിയുമോ? അത് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളിൽ കടലിൽ നിന്നും ഭൂമിയിൽ നിന്നും ടെക്നോളജിയിൽ നിന്നും വന്ന എല്ലാ ഭീകരതയും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധന്മാര് എപ്പോഴും സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്തു. വളരെ പ്രധാനപ്പെട്ടതാണ്, മാതൃകയായി കാണിച്ചു കൊടുത്തു. ഈ മാതൃകയായി കാണിച്ചു കൊടുത്തവരാണ് ലോകത്തെ ചലഞ്ച് ചെയ്തവരും ലോകത്തെ ട്രാൻസ്ഫോം ചെയ്തവരും. എത്രയോ പേരുടെ പേര് നമ്മൾ പഠിച്ചു നോക്കാം. ഞാൻ പേരുകൾ പറയുന്നില്ല. എന്നാൽ ഈ ലോകത്തെ മാറ്റിമറിച്ച ഏത് നേതാക്കന്മാരെ കാണിച്ചാലും അവരെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്തവരാണ്. മൂന്ന്, ക്രിസ്തുവിന്റെ പരമവിളിയുടെ വിരുന്നിനായി അവർ ഓടിക്കൊണ്ടിരുന്നവരാണ്. ഫിലിപ്പിയ ലേഖനത്തിനെ സൂചന ഉണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു വെളിപ്പെടുത്തിയ ആ വിളി, ആ വിളി ജീവിതത്തിലേക്ക്, ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നീങ്ങണം. പരമവിളി, അത് ക്രൂശിന്റേതാണ്, അത് കാൽവറിയുടേതാണ്, അത് വിമോചനത്തിന്റേതാണ്. എത്ര വാക്ക് നമുക്ക് പറയാം, അത് ശിഷ്യത്വത്തിന്റേതാണ്. ആ ക്രിസ്തുവിന്റെ പരമവിളി, വരിക ക്രൂശിക്കപ്പെടുക, വരിക ശുശ്രൂഷിക്കുക, വരിക സ്നേഹിക്കുക, വരിക ക്ഷമിക്കുക, നോക്കണം. അതാ കർത്താവിന്റെ പരമവിളി എന്ന് പറയുന്നത്. കാരണം അതാ സഹോദരന്മാരും മറ്റും കാണിച്ചു തന്നത്, വിശുദ്ധന്മാരെ കാണിച്ചു തന്നിരിക്കുന്നതാണ്. അതാണ് അതിന്റെ സഹിഷ്ണുത എന്ന് പറയുന്നത്, സഹിഷ്ണുത, ടോളറൻസ്. അതാണ് അതാണ് അതിന്റെ വിശ്വാസം. കാര്യം പരമവിളി ഒരു പ്രലോഭനത്തിനും ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും അതിനെ അതിനെ കീഴടക്കുവാൻ കഴിയുകയില്ല. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ 18 വയസ്സ് വരെ വളരെ ഭംഗിയായി പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒക്കെ കൊണ്ടുപോയി വളരെ ഭംഗിയായി പഠിപ്പിക്കും. നമ്മുടെ ഇന്നത്തെ കോൺഗ്രസ് 18 വയസ്സ് കഴിയുന്നു, അവർ കോളേജിൽ പഠിക്കാൻ പോകുന്നു. പക്ഷെ നമ്മൾ പഠിപ്പിച്ചതും മറ്റ് പല കാര്യങ്ങളും അവർ മറന്നുപോവുകയും ഈ ലോകകർമ്മത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ വിശുദ്ധന്മാരുടെ പരമവിളിയെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ കഴിയാതെ പോകുന്നു, അല്ലെ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ മൂന്നാമത്തെ ചിന്ത. ക്രിസ്തുവിന്റെ പരമവിളിയുടെ വിരുന്നിലേക്ക് നമ്മൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. ജീവിതത്തിന് അന്ത്യശ്വാസം വരെയും എല്ലാ കടലിൽ നിന്ന് തിന്മ വരും, കരയിൽ നിന്ന് തിന്മ വരും, ടെക്നോളജിയിൽ നിന്ന് തിന്മ വരും, പലയിടത്തു നിന്ന് തിന്മ വരും. പക്ഷെ അതിജീവിച്ചേ മതിയാവൂ. അതാ കർത്താവ് കാണിച്ചെന്നത്. കർത്താവിന് മുന്നിൽ പോലും ഈ പ്രലോഭനം ഉണ്ടായിരുന്നു. പിശാച് വന്ന് പ്രലോഭിപ്പിച്ചു, മൂന്ന് തരത്തിൽ പ്രലോഭിപ്പിച്ചു. സാത്താനെ എന്നെ വിട്ടുപോകുക എന്ന് കർത്താവ് ധീരമായിട്ട് പറഞ്ഞു. കർത്താവ് എന്നെ വിട്ടുപോയി സാത്താൻ. ആ അധ്യായം നമ്മൾ വായിച്ചു പഠിക്കണം. മത്തായിയുടെ സുവിശേഷം 4:11 40 ദിവസം കഴിഞ്ഞപ്പോഴ് 40 ദിവസത്തിലെ അന്ത്യത്തില് ആ പരീക്ഷണം പ്രലോഭനം ഉണ്ടായപ്പോഴ് ഈ കർത്താവ് അതിനെ അതിജീവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ മാലാമാർ, ദൈവദൂതന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാണ് ആ വേദഭാഗത്ത് പറയുന്നത്. കർത്താവിനെ ശുശ്രൂഷിച്ചു, യേശുവിനെ ശുശ്രൂഷിച്ചു. തിന്മകളെ അതിജീവിക്കുമ്പോൾ മാത്രമേ ഈ ശുശ്രൂഷ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകിയുള്ളൂ എന്ന് ഓർത്തിരിക്കണം. ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയുന്നത്? അവിടെയാണ് വിശുദ്ധന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും പരിശുദ്ധന്മാരുടെയും ഈ സഹിഷ്ണുതയും വിശ്വാസവും നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ അതെങ്ങനെയുള്ളതാണ്? നാലാമതായി അത് കാൽവരിയുടെ സഹനത്തിന്റെയും കുരിശിന്റെയും പശ്ചാത്തലത്തിലുള്ളതാണ്. അത് ഓർത്തിരിക്കേണ്ടത്. അത് കാൽവരിയുടെയും കുരിശിന്റെയും അനുഭവമാണ്. ഓർത്തിരിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇന്നിവിടെ ടെക്നോളജിയിൽ അവതരിപ്പിക്കുന്ന 1000, 10000, 10,000 കടന്നു വന്ന് അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി വാഞ്ചിക്കുന്ന അഭിവാഞ്ചിക്കുന്ന വലിയ ആൾക്കൂട്ടമല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. അത് കാൽവരിയുടെ അനുഭവമാണ്, സഹനത്തിന്റെ അനുഭവമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം നോക്കണം. നമ്മളൊക്കെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി വേദനിച്ചുകൊണ്ടായിരിക്കുന്നത് കാൽവരിയുടെ അനുഭവമാണ്. ഈ ഇഞ്ചിഞ്ചായി വേദനിക്കുന്ന അനുഭവങ്ങളിൽ, കുരിശിന്റെ അനുഭവങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ കഴിയണം. അവിടെയാണ് വിശുദ്ധന്മാർ നമുക്ക് കാണിച്ചുതന്ന മാതൃക. അത് കർത്താവ് കാണിച്ചുതന്ന മാതൃകയെന്നാ പഠിക്കേണ്ടത്. കർത്താവ് കാണിച്ച മാതൃകയാണ് വിശുദ്ധന്മാരുടെ മാതൃക. കർത്താവ് കാണിച്ച മാതൃകയാണ് പരമലോക തിരുമേനിയുടെ മാതൃക. കർത്താവ് കാണിച്ച മാതൃകയാണ് ഈ പുതിയ ആധ്യാത്മികതയിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. അത് വിശ്വാസം കൊണ്ടും ആധ്യാത്മികത കൊണ്ടും നമ്മൾ ആർജിക്കേണ്ടതാണ്. ഓർത്തിരിക്കണം, ഈ കടലിൽ നിന്നും കരയിൽ നിന്നും ഒക്കെ വരുന്ന ഈ ഭീകര രൂപങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നോക്കണം, 4 കാര്യങ്ങളാണ് എന്റെ കൺക്ലൂഷൻ ഞാൻ അവതരിപ്പിച്ചത്. 1, നമ്മൾ ഈ തിന്മയെ അതിജീവിക്കണമോ? ദൈവ സ്വഭാവത്തിൽ സജീവ പങ്കാളികളായി തീരണം. തിന്മയും അന്ധകാരവും പ്രലോഭനങ്ങളും അസന്മാർഗതയും ഒക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ടാവും. അതിനെ അതിജീവിക്കാൻ കഴിയണം. 2, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കണം. ക്രിസ്തുവിന്റെ മാതൃക ജീവിതത്തില് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് കുരിശിന്റേതാണ്, വേദനയുടേതാണ്, സ്വയത്യാഗത്തിന്റേതാണ്. അത് ജീവിതത്തിൽ ഉണ്ടാകണം. 3, ക്രിസ്തു കാണിച്ച പരമവിളി അതിലേക്കാണ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പരമവിളിയുടെ വിരുന്നിനായി ത്യാഗമായി തീരുവാൻ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. 4 പറഞ്ഞത് കാൽവറിയുടെയും സഹനത്തിലെയും അനുഭവത്തിൽ ജീവിക്കണം. അത് 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 എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കരുതേ. അത് നമ്മുടെ പ്രാർത്ഥനയല്ല. കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു ദോഷവും ഉണ്ടാക്കരുതേ. എങ്ങനെയാ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. രോഗമോ മരണമോ സങ്കടമോ പരാജയമോ പട്ടിണിയോ പ്രതിസന്ധിയോ വാളോ കുരിശോ എന്തുണ്ടായാലും എന്റെ കർത്താവേ, അതിനെ അതിജീവിക്കുവാനും നേരിടാനും എനിക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ വിശുദ്ധന്മാർ സഹിഷ്ണുതയോടെയും വിശ്വാസത്തോടെയും അതിനെ നേരിട്ടതുപോലെ, തിന്മയെ നേരിട്ടതുപോലെ നേരിടുവാനുള്ള ശക്തി, രോഗത്തെ ജയിക്കുവാനുള്ള ശക്തി, തിന്മയെ ജയിക്കുവാനുള്ള ശക്തി, വെളിച്ചമായും ഭൂമിയുടെ ഉപ്പായും തീരുവാനുള്ള ശക്തി, കർത്താവിന്റെ ശിഷ്യന്മാരായി തീരുവാനുള്ള ശക്തി, സ്നേഹിക്കുവാനുള്ള ശക്തി, ക്ഷമിക്കുവാനുള്ള ശക്തി, അതാണ് നമ്മൾ ആർജിക്കേണ്ടത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അമേരിക്കൻ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തിപ്പെടുന്ന സാത്താന്യ ശക്തികൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കുക. ഈ വേദഭാഗം പഠിക്കുമ്പോൾ ഞാനൊരു ഗ്രഹപാഠം തരികയാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. 5 പോയിന്റ് കണ്ടുപിടിക്കണം. ഇന്നത്തെ നമ്മുടെ ഈ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ കോൺടെസ്റ്റിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സാപ്താനി ശക്തികൾ ഏതൊക്കെയാണ്, അല്ലെ, കടലിൽ നിന്നും കരയിൽ നിന്നും ടെക്നോളജിയിൽ കൂടി കടന്നു വരുന്ന, കയറി വരുന്ന, അതിക്രമിക്കുന്ന, സംക്രമിക്കുന്ന, ആസക്തമാക്കുന്ന, നമ്മളെ പ്രതിരോധിക്കുന്ന സാപ്താനി ശക്തികൾ ഏതൊക്കെയാണ് നമ്മൾ ഗ്രഹപാഠമായി കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ വേദപഠനയിലൂടെ അവസാനിക്കുന്നുള്ളൂ. സമയം ഇതിലൂടെ നിർത്തുകയാണ്. അമേരിക്കൻ സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തിപ്പെടുന്ന ഈ സാപ്താനിയ ഇരുളിന്റെ ശക്തികൾ എന്തെല്ലാം, ക്രിസ്തീയ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം പ്രത്യയ ശാസ്ത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്? നമുക്കറിയാം ഇപ്പോഴുള്ള ഈ സെയിം സെക്സ് മാരിയേജ്, ഹോമോസെക്സ്വാലിറ്റി, ഇങ്ങനെ കുറെ കുറെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതെല്ലാം ഈ സാപ്താനിയ ശക്തിയായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, നമ്മുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുവാൻ കഴിയും? ഭീകരത, ആക്രമണം, അസന്മാർഗീയത, അനീതി, ഈ ഭീകര പ്രവർത്തനങ്ങൾ, ഇതെല്ലാം യുദ്ധങ്ങൾ, കലഹങ്ങൾ, വ്യക്തി വൈരാഗ്യങ്ങൾ, അസൂയ, സണ്ട, ഇതെല്ലാം സാപ്താനിയ ശക്തിയായി കരയിൽ നിന്നും കടലിൽ നിന്നും ടെക്നോളജി കൂടിയൊക്കെ കടന്നു വരുന്നു. അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധാപൂർവം കേട്ടിരുന്നു, ഞാനിത് വളരെ സ്പീഡിലാണ് പറഞ്ഞത്. ഈ വേദഭാഗം വെളിപാട് സാഹിത്യം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ കാണുന്ന പോലെ വ്യാഖ്യാനിക്കരുത്, അതിന്റെ ടെക്സ്റ്റൽ കോണ്ടെക്സ്റ്റ്. അതുകൊണ്ട് വ്യാഖ്യാന ശാസ്ത്രത്തിന് രണ്ട് രീതിയുണ്ട്. നമ്പർ വൺ ടെക്സ്റ്റൽ കോണ്ടെക്സ്റ്റ്, നമ്പർ ടു പ്രസന്റ് കോണ്ടെക്സ്റ്റ്. അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹെർമനൂട്ടിക്സ് അല്ലെങ്കിൽ ഹോമിലിറ്റിക്സ്. പ്രസംഗം എന്ന് പറയുന്നതും വ്യാഖ്യാനം എന്ന് പറയുന്നതും നമുക്ക് ലഭിക്കുന്നത് അതിന്റെ ടെക്സ്റ്റിന്റെ, വേദഭാഗത്തിന്റെ ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് പ്ലസ് പ്രസന്റ് കോണ്ടെക്സ്റ്റ് സമം ഹെർമനൂട്ടിക്സ്, സമം ഹെർമനൂട്ടിക്സ് ഫോർ ദി ഹോമിലിറ്റിക്സ്. അവിടെയാണ് വ്യാഖ്യാന ശാസ്ത്രം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പതിമൂന്നാം അധ്യായത്തിന്റെ വേദഭാഗം പഠിക്കുമ്പോൾ വളരെ ഭീകരമായ ഒരു സാപ്താനി ശക്തി, ഒരു തിന്മ, ഒരു അന്ധകാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഈ രാത്രിയിൽ നമുക്ക് ധ്യാനിക്കാം, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളും സാപ്താന ശക്തികളും ഏതാണ്, അതിനെ എങ്ങനെ എനിക്ക് അതിജീവിക്കാൻ കഴിയും. യോഹന്നാൻ വെളിപ്പെടുത്തിയാണ് വിശുദ്ധന്മാരെ, നമ്മുടെ പൂർവികരായ വിശുദ്ധന്മാരെ, അല്ലെങ്കിൽ നമ്മുടെ അപ്പോസ്തലന്മാരെ, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെ കാണിച്ചു തന്ന ചില സഹിഷ്ണുതകളുണ്ട്, ചില വിശ്വാസ ധീരതയുണ്ട്, ചില വിശ്വാസ മാതൃകകളുണ്ട്. ഈ മാതൃകളെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ബദൽ ആധ്യാത്മികത, ഈ ലോകത്തെ പ്രതിരോധിക്കുവാനുള്ള, ലോകത്തിന്റെ ആധ്യാത്മികത പിന്നെ പോകാതെയുള്ള, എന്റർടൈൻമെന്റ് സ്പിരിച്വാലിറ്റിയുടെ പുറകെ പോകാതെയുള്ള പിതാക്കന്മാർ കാണിച്ച സഹനത്തിന്റെയും മൗനത്തിന്റെയും പ്രാർത്ഥനയുടെയും മാതൃക പിന്തുടരുവാൻ കഴിയണം. വിശുദ്ധന്മാർ പുറത്തിയ സഹനശക്തിയും വിശ്വാസ ധീരതയും പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് ഈ വേദപഠനത്തിന്റെ സന്ദേശമായിട്ട് എനിക്ക് അവതരിപ്പിക്കുവാനുള്ളത്. ദീർഘമായി പോയി എന്നെനിക്കറിയാം. ശരി, കൂടുതൽ വായനയിൽ കൂടി ലളിതമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം തമ്മിൽ എന്നെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരം തന്ന എല്ലാവരോടുമുള്ള ആദരവ് സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛൻ. അച്ഛന്റെ വളരെ ഗംഭീരമായ ഒരു ഒരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ആദ്യം അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു ഒരു ഗംഭീര പ്രസംഗം നമ്മൾ ആദ്യം കേട്ടു. അത് കഴിഞ്ഞ് കുടുംബത്തിൽ എങ്ങനെയുള്ള ഒരു മാതൃക കുടുംബമായി തീരാമെന്നുള്ള പ്രസംഗം ഇന്ന് രാവിലെ കേട്ടു. ഇന്ന് അതിലും ഗംഭീരമായ ഒരു പ്രസംഗമാണ് അച്ഛൻ ചെയ്തത്. വാക്ചാതുര്യം കൊണ്ട് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുവാനും ഒക്കെയുള്ള കഴിവ് അച്ഛൻ ഞങ്ങൾക്ക് തന്നിപ്പോൾ. ഇത് അച്ഛൻ തന്ന ഈ ഹോംവർക്ക് എല്ലാവരും ഗാഢമായി ചിന്തിച്ച് അതിനെ കുറിച്ച് പഠിക്കണം. നമുക്ക് വരുവാനുള്ള എല്ലാ സാധാരണ ശക്തികളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ നമുക്ക് ജയിക്കുവാനുള്ള ശക്തി ദൈവം തരട്ടെ. അച്ഛനോടുള്ള നന്ദി ഒന്നുകൂടെ രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി അച്ഛ. ഇത് ശാന്തമേന്ദിയാണ്.
ഒത്തിരി സന്തോഷം. ഒരുപാട് പുസ്തകം നമുക്ക് എത്ര പഠിച്ചാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ കൂടെ ഇത് ഒത്തിരി ആഡ് ചെയ്യപ്പെട്ടു. പല കാര്യങ്ങളും തിങ്ക് ചെയ്യുവാൻ തക്കവണ്ണം കോണ്ടെക്സ്റ്റ്, പ്രസന്റ് കോണ്ടെക്സ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ തക്കവണ്ണം വളരെ പ്രേരണ നൽകുന്ന ഒരു ഒരു ചിന്തയായിരുന്നു. ഒട്ടും സമയം കൂടിയെന്ന് ആർക്കും ഫീൽ ചെയ്തതായിട്ട് തോന്നുന്നില്ല. വളരെ ഭംഗിയായി എല്ലാവരും അവിടോടെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നു. അച്ഛന്റെ വിലയേറിയ സമയം നിങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു. നിങ്ങളുടെ എല്ലാവരുമായിട്ടുള്ള പ്രാർത്ഥനയും നന്ദിയും അർത്ഥപരിശ്രമത്തിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഐസക് വി പ്രകാശച്ചനാണ് അച്ഛനെയും കഴിഞ്ഞ ആഴ്ച തിരുമേനിയൊക്കെ ക്രമീകരിച്ചതും ടൈമൊക്കെ അതിനുവേണ്ടി ക്രമീകരിച്ചതും ഐസക് അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛന്റെ യാത്രയൊക്കെ ദൈവം അനുഗ്രഹമാകട്ടെ, കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛാമി വേറെ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ?
നാളെ നമുക്ക് റെഗുലറായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, അത്രേ ഉള്ളു.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നാമത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള സ്ലീബായ ഞങ്ങളെ മറച്ചോണമേ. ശുദ്ധമുള്ള റൂഹാശുദ്ധമുള്ള ഞങ്ങളെ പ്രാർത്ഥിക്കണമേ. ശ്രീമായ കർത്താവ് നിരയിലെ എല്ലാ സമയം ഞങ്ങളെ മറച്ചോണമേ. ആമീൻ. ബാറക്കമൂർ പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ എല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, നമ്മുടെ ബോധവിചാര മനനങ്ങളുടെ മേലും ഇപ്പോഴും എല്ലാം ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.
ആമീൻ.
ഓക്കേ, ഗുഡ് നൈറ്റ് ഓൾ.
താങ്ക് യു സോ മച്ച്.
അച്ഛാ ഒരിക്കൽ കൂടെ താങ്ക്സ്.
ഓക്കേ അച്ഛാ.